Discourse, Day 4. സാധനയുടെ നാലാമത്തെ ദിവസം പൂർണ്ണമായി. നാലാമത്തെ ദിവസം പൂർണ്ണമായി. ഇനി ജോലി ചെയ്യുവാൻ 6 ദിവസമേ ബാക്കിയുള്ളൂ. വലിയ നിഷ്ഠയോടും വിവേകത്തോടും കൂടി ജോലി ചെയ്യണം. ഇന്നത്തെ ദിവസം, ഈ നാലാമത്തെ ദിവസം വലിയ മഹത്വമുള്ളതാണ്. കഴിഞ്ഞ 3-3.5 ദിവസം പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ഈ അനുഭവത്തിനു വേണ്ടിയായിരുന്നു. ഇന്നത്തെ സാധനയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അനേകം ആളുകൾ ഇന്നാദ്യമായി അന്തർമുഖിയായി സത്യത്തിൻ്റെ ധർമ്മഗംഗയിൽ മുങ്ങി നിവർന്നു. അന്യഥ മനുഷ്യ സ്വഭാവമനുസരിച്ച് ജനിച്ചതും കണ്ണു തുറന്നതു മുതൽ ബഹിർമുഖിയായിട്ടാണ് ഇരുന്നത്. ഒരിക്കലും അന്തർമുഖിയായിരുന്നില്ല, സ്വമുഖിയായിരുന്നില്ല. കണ്ണടച്ച് ധ്യാനം ചെയ്യുവാനുള്ള ഉപക്രമം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? മനസ്സിലേതെങ്കിലും ശബ്ദമൊരുവിടും, മനസ്സിൽ ഏതെങ്കിലും കാൽപ്പനിക രൂപം ധ്യാനിക്കും, മനസ്സിൽ ഏതെങ്കിലും ദാർശനിക വിശ്വാസത്തിൻ്റെ പിഷ്ടപോഷണം ചെയ്യും, അതിൻ്റെ ചിന്ത ചെയ്യും. വാസ്തവത്തിൽ എന്താണ് അനുഭവമാകുന്നത്? തന്നെക്കുറിച്ച് എന്ത് സത്യമാണ് പ്രകടമായത്? ഇതറിയുവാനുള്ള ജോലി ചെയ്തിട്ടില്ല. കാരണം ഭാരതത്തിൽ ഈ വിദ്യ ലുപ്തമായിപ്പോയി. കഴിഞ്ഞ 2000 വർഷമായി ഈ കല്യാണകാരിയായ വിദ്യ ഭാരതത്തിൽ നഷ്ടമായി. ഭാരതത്തിൻ്റെ അതിപുരാതനമായ വിദ്യയായിരുന്നിട്ടുകൂടി ഇന്ന് ഭാരതത്തിൽ ആളുകൾക്ക് ഈ വിദ്യ വളരെ പുതിയതായി തോന്നുന്നു. നമ്മളിതെന്താണ് ഈ ചെയ്യുന്നത്? ഇത് നമ്മുടെ വിശ്വാസത്തിന് അനുകൂലമേ അല്ല. നമ്മുടെ വിശ്വാസത്തിന് എന്തു പറ്റും? നമ്മുടെ ദാർശനിക മാന്യതയ്ക്ക് എന്തു പറ്റും? നമ്മുടെ പരമ്പരാഗതമായ മാന്യതയ്ക്ക് എന്തു പറ്റും? ഇതുപോലുള്ള ചിന്തകൾ മനസ്സിൽ കടന്നുവരും. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കുള്ള ദാർശനിക മാന്യതകളെ ഒന്നും നമ്മൾ നിന്ദിക്കുന്നില്ല. അവയെ ആലംബനമാക്കി ധ്യാനം ചെയ്യുവാൻ മാത്രം അതിനോടടുപ്പവും കാണിക്കുന്നില്ല. അവയെ വെറുക്കുന്നുമില്ല. അവയെല്ലാം ഒരിടത്ത് മാറ്റിവെക്കാം. നമ്മുടെ മാന്യതകൾ ശരിയാകാം തെറ്റാകാം, അതൊരിടത്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സത്യം അനുഭൂതിയിൽ പ്രകടമാവുന്നതെന്തോ അതറിയണം. 3.5 മുഴം ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുവോ അതറിയണം. ചിന്തിച്ചും മനനം ചെയ്തുമല്ല, അനുഭവമില്ലാതെ ചിന്തിച്ചും മനനം ചെയ്തും കൊണ്ടിരുന്നാൽ അത് ബുദ്ധിവിലാസം മാത്രമാകും. ഈ ചിന്താമനനങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ലാഭമുണ്ടാകും. അതിനെ നിന്ദിക്കുന്നില്ല, പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഓരോ അടിവയ്പ്പും ഓരോ ക്ഷണവും അനുഭൂതിയിലൂടെയാണ് നടക്കുന്നത്. അനുഭൂതി എന്നാൽ ശരീരത്തിൽ പ്രകടമായത്, അല്ലെങ്കിൽ ചിന്തനമാകും. എല്ലാവരുടെയും ശരീരത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. എവിടെയോ കേട്ടു, ഉദിക്കുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു. നമ്മൾ എന്നിട്ട് ചിന്തനം ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, യാതൊന്നും നേടുന്നില്ല. കിട്ടിയെങ്കിൽ തന്നെ അത് മനസ്സിൻ്റെ മുകൾ ഭാഗത്തെ മാത്രം നന്നാക്കുന്ന കാര്യമായിരുന്നു. അനുഭവം, ഈ അനുഭവത്തിനാണ് ഭാരതത്തിൻ്റെ പുരാതന ഭാഷയിൽ വേദന എന്ന് പറഞ്ഞിരുന്നത്. ശരീരത്തിലുണ്ടാകുന്ന അനുഭവത്തിന് സ്വവേദന എന്നും. സ്വയം അനുഭവമാകുകയാണ്. സുഖവും അനുഭവമാകാം, ദുഃഖവും അനുഭവമാകാം. ദുഃഖവും സുഖവുമല്ലാത്ത ന്യൂട്രൽ അനുഭവവും ഉണ്ടാകാം. ഭാരതത്തിൻ്റെ പുരാതന ഭാഷയിൽ ശരീരത്തിലുണ്ടാകുന്ന സുഖകരമായ അനുഭവങ്ങൾക്ക് സുഖദവേദന എന്നു പറഞ്ഞിരുന്നു. ശരീരത്തിൽ ദുഃഖമുണ്ടാക്കുന്ന അനുഭവങ്ങൾക്ക് ദുഃഖദവേദന എന്നും പറഞ്ഞിരുന്നു. ശരീരത്തിൽ സുഖവും ദുഃഖവുമില്ലാതെ ഏതെങ്കിലും അനുഭവമുണ്ടാകുന്നെങ്കിൽ അതിനെ അദുഃഖ അസുഖവേദനയെന്നും പറഞ്ഞിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെ ഭാഷയ്ക്ക് പരിവർത്തനം സംഭവിക്കുന്നു, ശബ്ദങ്ങൾക്കർത്ഥം മാറുന്നു. ഇന്ന് വേദന എന്ന ശബ്ദം ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. വേദന എന്നാൽ കേവലം ദുഃഖം. അപ്പോൾ ആരോടെങ്കിലും സുഖതമായ വേദനയെ നോക്കുവാൻ പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ട് നമ്മളെ നോക്കും. സുഖവേദനയോ? വേദന ദുഃഖമല്ലേ? ഈ സുഖവേദന എന്താണ്? അതുകൊണ്ട് വേദന എന്ന ശബ്ദം ഉപയോഗിക്കുന്നില്ല, സംവേദന. തെറ്റിദ്ധാരണ വേണ്ട, മനസ്സിലായല്ലോ. സുഖദ സംവേദനകളുമുണ്ടാകും, ദുഃഖദമായ സംവേദനകളുമുണ്ടാകും, അസുഖ അദുഃഖ ന്യൂട്രൽ സംവേദനകളുമുണ്ടാകും. എന്തായിരുന്നാലും അതിനെ അറിയണം. എന്ത് പ്രകടമായോ അതിനെ അറിയുക. പലരും ഇന്ന് വളരെ പുതിയ ജോലിയാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും മനസ്സിലുണ്ടാകും. ഈ പ്രക്രിയയെക്കുറിച്ച്, ഈ ടെക്നിക്കിനെക്കുറിച്ച്, ഈ സാധനയെക്കുറിച്ച് ആളുകൾ വിവരണം ആവശ്യപ്പെടും. ഒരുപാട് പ്രശ്നങ്ങൾ സാമാന്യമാണ്, കോമണാണ്. പലരുടെയും പ്രശ്നം ഒരേപോലെയാകുമ്പോൾ അതിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ പറയാം. കൂടുതൽ നല്ലതുപോലെ കാര്യം മനസ്സിലാകും. പലരും ചോദിക്കുന്നതാണ്, തലമുതൽ പാദം വരെ യാത്ര ചെയ്യുന്നു, ഈ ക്രമത്തിൽ ചെയ്യുന്നത് എന്തിനാണ്? മറ്റു ക്രമങ്ങളിലും ചെയ്യാമെന്നിരിക്കെ ഈ ക്രമം തന്നെ എന്തിനാണ്? ഈ ക്രമത്തിൽ ചെയ്യണം എന്നത് ആവശ്യമോ അനിവാര്യമോ അല്ല. ഏത് ക്രമത്തിൽ ചെയ്താലും ക്രമത്തിൽ വേണം ചെയ്യാൻ. ക്രമത്തിൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ കുറച്ചു നോക്കി, അവിടെ കുറച്ചു നോക്കി, പിന്നെ ഇവിടെ അങ്ങനെ വരുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗവും വിട്ടുപോകും. അവിടെ സംവേദനകൾ ഉണരുകയേയില്ല. ക്രമത്തിൽ പോകുകയാണെങ്കിൽ ശരീരത്തിലെ ഒരു അംഗവും വിട്ടുപോവുകയില്ല. ഈ സാധനയിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്റ്റേഷൻ വരും. ചിലർക്ക് കുറേ എളുപ്പം വരും, മറ്റു ചിലർക്ക് കുറേ കഴിഞ്ഞും വരും. പക്ഷേ വളരെ ആവശ്യമുള്ള സ്റ്റേഷനാണത്. അതായത്, ശരീരത്തിൽ ഒരിടത്തും സംവേദനയില്ലാത്തതായി വരികയില്ല. ശരീരം മുഴുവനും ഉണർന്ന അവസ്ഥ, എങ്ങും അബോധമല്ലാത്ത, മൂർച്ചയില്ലാത്ത അവസ്ഥ, എവിടെയും സംവേദന മാത്രം. ഇപ്രകാരത്തിലുള്ളതായാലും അപ്രകാരത്തിലുള്ളതായാലും ശരീരം മുഴുവനും, ശരീരമാസകലം സംവേദനയുടെ അനുഭൂതി. ഇത് മഹത്വപൂർണമായൊരു സ്റ്റേഷനാണ്. ക്രമത്തിൽ പോയില്ല എങ്കിൽ ഈ അവസ്ഥയിലെത്തുവാൻ എത്ര സമയമെടുക്കുമെന്നറിയില്ല. ചിലപ്പോൾ സാധകർ പറയും, വളരെ സുഖമായിരിക്കുകയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും സംവേദനയുണ്ടായാൽ അതിനെ നോക്കും, പിന്നെ മറ്റൊരിടത്തുണർന്ന് അത് നോക്കും, ഇവിടെ കുറച്ച് അതും നോക്കി. ചില ആളുകൾ ചില പരമ്പരയിൽ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. നമ്മളതിനെ തടയുന്നു. എന്തുകൊണ്ടാണ്? മനസ്സിലാക്കുക. എന്തു പറ്റും? മിണ്ടാതെ ഒരിടത്തിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും സംവേദന ഉണർന്നു എങ്കിൽ എങ്ങനെയുള്ള സംവേദനയായിരിക്കും? സ്ഥൂലമായ സംവേദനയായിരിക്കും, പീഢ അനുഭവമായിരിക്കും, ഭാരമുള്ളതായി തോന്നിയെന്നിരിക്കാം, എവിടെയെങ്കിലും ചൂട് തോന്നിയിരിക്കാം, ചൊറിച്ചിലും തോന്നിയിരിക്കാം. ഇവിടെ പീഠയെറിഞ്ഞു, പിന്നെ ചൊറിയുന്നു, ഇവിടുന്ന് ചാടി മറ്റൊരിടത്ത്, പിന്നെ ഇവിടെ ഖനം, ഇവിടെ ചൂട്. ശരീരത്തിൽ പ്രകടമാകുന്ന സ്ഥൂലമായ സംവേദനകളെ നോക്കുന്ന സ്വഭാവമായിത്തീരും, ക്ഷമതയായിത്തീരും, യോഗ്യതയായിത്തീരും. ശരീരത്തിൽ ഇതിലും സൂക്ഷ്മമായ സംവേദനകളും ഉണ്ടാകുന്നുണ്ട്. നീ മൂർച്ഛിതമാണ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊന്നും മൂർച്ഛിതമല്ല. ശരീരത്തിൽ എവിടെയെല്ലാം ജീവനുണ്ടോ ജീവനുള്ളിടത്തെല്ലാം സംവേദനയും ഉണ്ടായിരിക്കും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. സംവേദനയുണ്ടെങ്കിൽ പ്രമാണമാണ് അവിടെ ജീവനുണ്ട്. നമ്മുടെ എല്ലാ അംഗങ്ങളിലും ജീവനുണ്ട്. ശരീരത്തിൽ അണുവണുവിൽ ജീവനുണ്ട്, പ്രാണൻ കൂടെയുണ്ട്, അപ്പോൾ സംവേദനയുമുണ്ട്. അത് വളരെ സൂക്ഷ്മമാണ്. മനസ്സ് വളരെ സ്ഥൂലവും, വളരെ സ്ഥൂലം. അതുകൊണ്ട് സ്ഥൂലമായ സംവേദനകളെ വളരെ എളുപ്പം ഗ്രഹിക്കും, അനുഭവമാകും. സൂക്ഷ്മത്തിലേക്ക് പോവുകയേയില്ല, കാരണം അതിനുള്ള പ്രക്രിയ പഠിച്ചിട്ടില്ല. പാവം. സ്ഥൂലമായ, അതായത് ഇവിടെ ചൂട്, ഇവിടെ ഭാരം, ഇവിടെ ചൊറിച്ചിൽ, ഇവിടെ ഇത്, അങ്ങനെ അങ്ങനെ മാസങ്ങളോളം ചെലവഴിക്കും. ചിലപ്പോൾ വർഷങ്ങളും കഴിയും. അതിന് സൂക്ഷ്മ സംവേദനകളുടെ അനുഭവമുണ്ടാകില്ല. ശരീരം മുഴുവനും സംവേദനയുണ്ട് എന്ന അവസ്ഥയിലെത്തുകയില്ല. അതുകൊണ്ട് അറിയാതെ പോലും ഇങ്ങനെയുള്ള സ്ഥൂല സംവേദനകൾ മാത്രമറിയുന്ന ജോലി ചെയ്യരുത്. നമുക്കംഗപ്രത്യംഗങ്ങളിലൂടെ മനസ്സുകൊണ്ടുപോകണം. സംവേദന അനുഭവപ്പെട്ട് മുന്നോട്ട് പോയി നിൽക്കരുത്. അനുഭവപ്പെട്ടല്ലോ, ജോലി ശരിയായി. സംവേദന അനുഭവപ്പെട്ടു, മുന്നോട്ട് പോവുക. സംവേദന മനസ്സിലാകാത്തിടത്ത് നിൽക്കണം. ഒരംഗത്തെപ്പോലും നമ്മൾ വിട്ടുകളയുകയില്ല. ഒന്നും അനുഭവപ്പെടുന്നില്ല, അവിടെ നിൽക്കും. കൂടുതൽ സമയമില്ല. കൂടുതൽ നിന്നാൽ മനസ്സോടിപ്പോകാൻ തുടങ്ങും. എവിടെ നിൽക്കാൻ? നിൽക്കാനൊന്നും ആലംബനം കിട്ടുന്നില്ല. കൂടുതൽ സമയം എങ്ങനെ തങ്ങാൻ? കൂടിപ്പോയാൽ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ശാന്തചിത്തതയോടെ നിൽക്കുക, ഏകാഗ്രചിത്തതയോടെ നിൽക്കുക, ഏറ്റവും വലിയ കാര്യം. സമ്മത നിറഞ്ഞ ചിത്തത്തോടെ നിൽക്കുക. എന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല, മുന്നോട്ട് നീങ്ങുക. ചുരുങ്ങിയ പക്ഷം വസ്ത്രം കൊണ്ടു മൂടിയ അവയവമാണെങ്കിൽ വസ്ത്രത്തിൻ്റെ സ്പർശം അറിഞ്ഞോളൂ. അതിൻ്റെയും ഒരനുഭൂതിയുണ്ട്. തുറന്ന അംഗമാണെങ്കിൽ വെളിയിലെ വായുസ്പർശമുണ്ടാകുന്നുണ്ട്. ഇത്രയും അറിഞ്ഞു, മുന്നോട്ട് നീങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു നിമിഷം നിന്നു. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു നിമിഷം ശാന്തചിത്തതയോടെ, സമത നിറഞ്ഞ ചിത്തത്തോടെ, വളരെ സഹിഷ്ണുതയോടെ ജോലി ചെയ്യണം. അപ്പോൾ മൂർച്ഛിതമായി കിടന്ന സ്ഥലങ്ങളിലും മൂർച്ഛയില്ലാതായി. എല്ലായിടത്തും സംവേദന അനുഭവമായി തുടങ്ങി. വസ്ത്രത്തിൻ്റെ സ്പർശനവും കാറ്റിൻ്റെ സ്പർശവുമല്ല, ശരീരത്തിൻ്റെ സ്വാഭാവികമായ സംവേദന പ്രകടമായി തുടങ്ങും. സംവേദനയുണ്ടായിരുന്നതാണ്. വളരെ സഹിഷ്ണുതയോടെ സമതയോടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ സംവേദനാശീലമുള്ളതായി, സൂക്ഷ്മമായ സംവേദനകൾ അറിഞ്ഞു തുടങ്ങി. അവിടെ നമ്മൾ ഒരു മിനിറ്റ് നിന്നിട്ട് രാഗമുണർത്തിയാൽ, അതായത് ഇവിടെ എനിക്ക് സംവേദന കിട്ടിയെങ്കിൽ കണ്ടോ, അരമിനിറ്റായി കിട്ടിയില്ല, മുക്കാലായി കിട്ടിയില്ല, കിട്ടിയെങ്കിൽ, ഇങ്ങനെ വിചാരിച്ചാൽ മനസ്സിൻ്റെ സമത നഷ്ടമായി, സന്തുലനം നഷ്ടമായി, സ്ഥൂല മനസ്സ് അവിടെയുണ്ടാകുന്ന സൂക്ഷ്മമായ സംവേദന മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തതായിരിക്കും. ഇതേപോലെ ദ്വേഷവും. ഒരു മിനിറ്റ് നിന്നു, ഇതേവരെ ഈ മൂർച്ച മാറിയില്ല, രണ്ടാമത്തെ പ്രാവശ്യമായി, ഇപ്പോഴും മാറിയില്ല, മൂന്നാമത്തെ പ്രാവശ്യമായി, അതിനോട് ദ്വേഷമുണർത്തി തുടങ്ങി. മൂർച്ഛിതാവസ്ഥയോട് ദ്വേഷം വളർത്തി മനസ്സ് സ്ഥൂലമായി. സ്ഥൂലമായാൽ സൂക്ഷ്മ സംവേദന അറിയുവാൻ സാധിക്കുകയില്ല. ശാന്തമാണ്, കേവലം ദൃഷ്ടാഭാവമാണ്. എന്താണോ അത് സ്വീകരിക്കുന്നു. ഇപ്പോൾ സംവേദനയില്ല, ഞാൻ എന്തു ചെയ്യാൻ? ഞാൻ ശാന്തചിത്തത്തോടെ ഇവിടെ നിൽക്കുകയാണ്. എന്ത് പ്രകടമാകുന്നുവോ അത് സ്വീകരിക്കും. ഇതേപോലെ സമതയോടെ ഇരുന്നാൽ, മനസ്സ് സന്തുലിതമാക്കിക്കൊണ്ടിരുന്നാൽ സംവേദന അറിയുവാൻ തുടങ്ങും. നല്ല വേഗതയിൽ എല്ലായിടത്തും നോക്കി ഇല്ലാത്തിടത്ത് നിന്ന് പോകുമ്പോൾ അവിടെയും അറിയുവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിൽ വളരെ വേഗമെത്തും. ശരീരം മുഴുവനും സംവേദന അറിയുന്ന അവസ്ഥ. മറ്റൊരു പ്രശ്നം വരുന്നത്, യാത്ര ഞങ്ങൾ ശരിയായ അങ്ങ് പറഞ്ഞു തന്ന ക്രമത്തിൽ തന്നെ ചെയ്യുന്നു, അതുകൊണ്ട് അംഗങ്ങളൊന്നും വിട്ടുപോകുന്നില്ല, ഇത് മനസ്സിലായി. എന്നാൽ ക്രമത്തിൽ യാത്ര ചെയ്യുകയും ഒരു സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സംവേദനകൾ ഉണ്ടാകുകയും ചെയ്താൽ ഞങ്ങൾ ചാടി അവിടെ നോക്കാമോ? അല്ല, ഇനി വിട്ടിട്ടു പോകുന്ന ഏതെങ്കിലും അംഗത്തിലാണ് സംവേദന ഉണ്ടാകുന്നതെങ്കിൽ ചാടി പുറകോട്ട് പോയി നോക്കാമോ? അതോ ക്രമത്തിൽ തന്നെ പോകണോ? ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതാകും സ്വഭാവം. ഏതെങ്കിലും തീവ്രമായ സംവേദന പിന്നിലുണ്ടായാലും മുന്നിലുണ്ടായാലും ശരി, അതിനെ സ്വീകരിച്ച് സംവേദന ഉണ്ടായി, എന്നാൽ ഇപ്പോഴല്ല, ഇപ്പോൾ നിന്റെ സമയമായിട്ടില്ല, നമ്മുടെ റൗണ്ട് മുഴുവനാക്കിയിട്ട് അവിടെ എത്താം, അപ്പോൾ നോക്കാം. മുഴുവനും ധ്യാനം അപ്പോൾ അവിടെ ചെയ്യാം. കുറച്ചൊന്നറിയും. നമ്മൾ നമ്മുടേതായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ക്രമത്തിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെ, ഇവിടെ അവിടെ ചാടി നടക്കുന്ന സ്വഭാവമാകും. ശരീരം മുഴുവനും സംവേദന നോക്കുന്ന ജോലി പതുക്കെയാകും, ബലമില്ലാത്തതാകും. കൂടെ കൂടെ മറ്റൊരു ചോദ്യം കൂടി വരാറുണ്ട്. തലമുതൽ കാലുവരെ ചുറ്റി നോക്കുമ്പോൾ ഒരു പ്രാവശ്യം എത്ര ദൂരത്തിൽ, എത്ര വലിയ സ്ഥാനത്ത് നോക്കണം? എത്രമാത്രം സ്ഥലത്ത് സംവേദന നോക്കണം? കൂടെ കൂടെ സംവേദന നോക്കി നോക്കി ഒരു സൂചിത്തുമ്പിൻ്റെ സ്ഥാനം പോലും ബാക്കി കാണില്ല. സൂചിയുടെ തുമ്പിൻ്റെ അത്ര സ്ഥലത്ത് പോലും സംവേദന, സംവേദന, സംവേദന അറിഞ്ഞറിഞ്ഞു പോകും. ഓരോ അണുവണുവിൽ സംവേദന അറിഞ്ഞു പോകും. എന്നാൽ തുടക്കത്തിൽ സൂചിയുടെ തുമ്പിൻ്റെ അത്ര സ്ഥലം നോക്കുവാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ എടുക്കും. തലമുതൽ കാലുവരെ എത്തുവാൻ മനസ്സുമടുക്കും. ജോലി നടക്കുകയില്ല. ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ രണ്ടു വിരലിട, നാലു വിരലിട, രണ്ടു വിരൽ, നാലു വിരൽ ദൂരത്തിൽ നോക്കി നോക്കി മുന്നോട്ടു പോകാം. സാവധാനം പ്രാക്ടീസ് ചെയ്ത് ആ നോക്കുന്ന സ്ഥാനം സ്വയം ചെറുതായി ചെറുതായി എല്ലായിടത്തും അറിയുവാൻ തുടങ്ങും. ചിലപ്പോൾ ചില സാധകരുടെ മനസ്സ് വലിയ സ്ഥൂലമായിരിക്കും, വലിയ ചഞ്ചലമായിരിക്കും, വലിയ അലസമായിരിക്കും, തന്ത്ര തോന്നിയേക്കാം. അപ്പോൾ ആ പാവത്തിന് സംവേദന അറിയുവാൻ കഴിയില്ല. അപ്പോൾ രണ്ടു വിരൽ നാലു വിരൽ ദൂരത്തിൽ പോലും മനസ്സ് മടുക്കും, സംവേദന അറിയുകയില്ല. അങ്ങനെയുള്ള വ്യക്തിയോട് പറയും, കുറച്ചു വലിയ സ്ഥാനത്ത് നോക്കുവിൻ, തല മുഴുവനായും നോക്കുക. തലയിലെവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് സംവേദനയുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് മുന്നോട്ടു പോകുക. പിന്നെ മുഖം മുഴുവനായും ഒരുമിച്ച്, എവിടെയെങ്കിലും കുറച്ച് സംവേദന ഉണർന്നു, മുന്നോട്ടു പോവുക. ഭുജത്തിൽ മുഴുവനായും, കയ്യിൽ മുഴുവനായും, നെഞ്ചിലാകമാനം, ഇങ്ങനെ വലിയ വലിയ അംഗങ്ങളിൽ കൂടി കറങ്ങി പിന്നെ ആ സ്ഥാനം ചെറുതാക്കി ചെറുതാക്കി എല്ലായിടത്തും ഉണരും. വളരെ സഹിഷ്ണുതയോടെ ജോലി ചെയ്യണം, ക്ഷമയോടെ ജോലി ചെയ്യണം. തിടുക്കം പിടിച്ചാൽ, ആതുരമായാൽ, എനിക്ക് സംവേദന ഉണരണം, എന്തുകൊണ്ട് എല്ലായിടത്തും സംവേദന ഉണരുന്നില്ല? അപ്പോൾ രാഗം ജനിക്കും, ആഗ്രഹങ്ങൾ ജനിക്കും, തൃഷ്ണയുണരും. സംവേദനയ്ക്കു വേണ്ടിയാണെങ്കിലും മൂർച്ഛയ്ക്കുള്ളതായാലും ദ്വേഷവും ദുർഭാവനയും ജനിക്കും. നമ്മൾ ചെയ്യുവാൻ വന്ന പണി വഴിതെറ്റിപ്പോകും. എവിടെ എങ്ങനെയോ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണ്. പരിണാമം ധർമ്മത്തിന്, പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. എല്ലായ്പ്പോഴും പരിണാമം നല്ലതേ വരൂ. വേറെയൊരു ചോദ്യം കൂടെ കൂടെ ചോദിക്കാറുണ്ട്, ഈ ചുറ്റിക്കറങ്ങുന്നതിന് എത്ര സമയമെടുക്കും? തലമുതൽ കാലുവരെ യാത്ര ചെയ്യുവാൻ എത്ര സമയമെടുക്കും? ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. അതോരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. ഓരോ വ്യക്തിയുടെയും സമയാസമയങ്ങളിലെ മാനസികതയെ ആശ്രയിച്ചിരിക്കും. ഒരാളുടെ മനസ്സ് വളരെ വ്യാകുലമാണ്, സമത ഒട്ടുമില്ല, മനസ്സ് സ്ഥിരമല്ല, എവിടെ നോക്കിയാലും സംവേദന കിട്ടുകയില്ല. ഒരു മിനിറ്റ് നിൽക്കേണ്ടി വരും, മുന്നോട്ടു പോയി, സംവേദനയില്ല, വീണ്ടും ഒരു മിനിറ്റ് നിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ പോയിപ്പോയി അരമണിക്കൂർ വേണ്ടി വന്നെന്ന് വരാം, ഒരു മണിക്കൂർ വേണ്ടി വന്നെന്ന് വരാം. നമുക്കെന്താണ് തിരക്ക്? എന്നാൽ മനസ്സ് വളരെ ഉണർന്നിരിക്കുകയാണ്, ഏകാഗ്രമാണ്, സംവേദനാശീലമാണ്. എവിടെ നോക്കി അവിടെ സംവേദന. ശരീരത്തിൽ സംവേദന കിട്ടിക്കിട്ടി മുന്നോട്ടു പോയാൽ ഈ യാത്ര ഏകദേശം 10 മിനിറ്റിൽ പൂർണ്ണമാകും. 10 മിനിറ്റിൽ കുറഞ്ഞ സമയത്ത് യാത്ര പൂർത്തിയാക്കിയാൽ ഇപ്പോൾ അത് ശരിയാവുകയില്ല, പിന്നീട് ശരിയാകും. 10 മിനിറ്റ് പോലും എടുക്കില്ല. 10 മിനിറ്റിൽ കുറഞ്ഞ സമയത്ത് യാത്ര പൂർത്തിയാക്കിയാൽ ഈ സമയം ഏതംഗമാണ് വിട്ടുപോയിരിക്കുന്നത് എന്നറിയുവാൻ സാധിക്കുകയില്ല. നമുക്ക് അംഗപ്രത്യംഗത്തിലൂടെ യാത്ര ചെയ്യണം, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും എടുക്കണം. മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ളത്, ഈ സംവേദനങ്ങൾ ഉയരുന്നത് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം അറിഞ്ഞാൽ മതിയാകുമോ അതോ അകത്തും അറിയണോ? ഇപ്പോൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ജോലി ചെയ്താൽ മതിയാകും. പക്ഷേ ചില സാധകർ അങ്ങനെയും ഉണ്ടാകാം, പൂർവജന്മങ്ങളിൽ വളരെയധികം സാധന ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ജോലി ആരംഭിച്ചപ്പോഴേ ശരീരത്തിനകത്ത് സംവേദന അറിയുവാൻ തുടങ്ങും. അറിയുന്നില്ല എങ്കിൽ വിഷമിക്കണ്ട, മേൽഭാഗത്ത് മാത്രം ചെയ്താൽ മതിയാകും. ഒരുപക്ഷേ ഈ 10 ദിവസത്തിൽ തന്നെ മുറിച്ച് തുറന്ന് തുറന്ന് ഉള്ളിൽ സംവേദനകളും അറിയാൻ തുടങ്ങും. ഈ സമയത്ത് ചുരുങ്ങിയ പക്ഷം ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് തൊലിപ്പുറമേയുള്ള സംവേദന മുഴുവനും അറിയണം. അവിടെ എങ്ങും ഉറങ്ങിക്കിടന്ന അവസ്ഥയില്ലല്ലോ, ഇതിനായി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം, കൂടെ കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കണം. മറ്റൊരു ചോദ്യം, ഈ സംവേദന എന്താണ്? നമ്മുടെ ഇവിടെ ധ്യാനമെന്ന പേരിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ള ധാരണകളുമായാണ് ആളുകൾ എത്തുന്നത്? ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്, ധ്യാനം അങ്ങനെയാണ്, ധ്യാനം ഇങ്ങനെയാണ്, സാധന അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓരോരുത്തരും അവനവൻ്റെ പരമ്പരാഗതമായ വിധിയെക്കുറിച്ചുള്ള ധാരണകളുമായി എത്തുകയാണ്. ഇവിടെയാണെങ്കിൽ പറയുന്നു, ശരീരത്തിൻ്റെ സംവേദന നോക്കാൻ. സംവേദന എന്ത് നോക്കാൻ? വിഷമമായില്ലേ? മനസ്സിലാക്കണം, ശരീരത്തിൽ എന്തനുഭവമാകുന്നുവോ ശരീരത്തിൻ്റെ സ്വാഭാവികമായ അനുഭൂതികൾ. ചൂട് ശരീരത്തിൻ്റെ ധർമ്മമാണ്, വിയർക്കുക ശരീരത്തിൻ്റെ ധർമ്മമാണ്, തുടിപ്പ് ശരീരത്തിൻ്റെ ധർമ്മമാണ്, ഭാരം തോന്നുക ശരീരത്തിൻ്റെ ധർമ്മമാണ്, തണുപ്പും ഉഷ്ണവും ഇവയെല്ലാം ശരീരത്തിൻ്റെ ധർമ്മമാണ്. ഇത് ശരീരത്തിൻ്റെ സ്വന്തം സ്വഭാവമാണ്, പ്രകൃതിയാണ്. പ്രകൃതിജന്യമായ സ്വാഭാവികമായ അനുഭൂതികൾ സ്വയം പ്രകടമാകുകയാണ്. അവയെ തടസ്ഥഭാവത്തിലറിയുക. സംവേദന ഇതാണ് അതാണ് എന്നത് മഹത്വപൂർണ്ണമല്ല. മഹത്വം കൊടുക്കേണ്ടത്, സംവേദനയുണ്ടായപ്പോൾ ഞാനതിനെ പഴയ സ്വഭാവമനുസരിച്ച് ഭോക്താഭാവത്തിൽ അനുഭവിച്ചോ? സുഖതമായവ ഉണർന്നപ്പോൾ സുഖമനുഭവിച്ചു, ദുഃഖതമായവ ഉണർന്നപ്പോൾ ദുഃഖമനുഭവിച്ചു. ഭോക്താഭാവത്തിലാണോ അതോ ദൃഷ്ടാഭാവത്തിലോ സാക്ഷീഭാവത്തിലോ തടസ്ഥഭാവത്തിലോ? എങ്ങനെയാണറിഞ്ഞത്? ഭോക്താഭാവം മാറി. അപ്പോൾ സാധകൻ ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ ഈ സ്വഭാവം എല്ലായ്പ്പോഴും ഭോക്താഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അതിനെ ഈ ഭോക്താഭാവത്തിൽ നിന്നും മാറ്റി ദൃഷ്ടാഭാവം എങ്ങനെ പുഷ്ടമാക്കും? സാക്ഷീഭാവം എങ്ങനെ പുഷ്ടമാക്കും? കാരണം എപ്പോഴെല്ലാം ഭോക്തമാകുകയാണോ, സുഖം ഭോക്തമാകുകയാണെങ്കിൽ അതിനോട് രാഗമുണരും, ദുഃഖം ഭോക്തമാകുകയാണെങ്കിൽ അതിനോട് ദ്വേഷമുണരും, ദുർഭാവന ഉണരും. പഴയ സ്വഭാവം ഇങ്ങനെയായിരുന്നു, രാഗമുണർത്തുക, ദ്വേഷമുണർത്തുക. ഇപ്പോൾ ആ സ്വഭാവത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കെട്ടുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുകയാണ്, അഴുക്കുകയറ്റുകയാണ്. മുക്തി എങ്ങനെ ലഭിക്കും? ഈ സ്വഭാവം മാറ്റണം. അതുകൊണ്ട് സംവേദനകളുടെ ദർശനം ചെയ്യുമ്പോൾ, ഏതെങ്കിലും സംവേദന, ഇത് ചൂടാണല്ലോ, ഇത് കാലാവസ്ഥയുടെ ചൂട്, ഇതെന്തു നോക്കാൻ, ഇതിങ്ങനെയുണ്ടാകും, ശരി, ഇതുവരെ ഭോക്താഭാവത്തിൽ കാണുകയായിരുന്നു, ഇപ്പോൾ അതിനെ ഭോക്താഭാവത്തിലല്ല സാക്ഷീഭാവത്തിൽ കാണും. കാലാവസ്ഥ കാരണമുണ്ടായ ചൂടാണെങ്കിലും വിയർപ്പാണെങ്കിലും വേണ്ടില്ല, നമ്മളതിനെ സാക്ഷീഭാവത്തിൽ നോക്കാം. കാലും കൈയും തുറക്കാതെ 1 മണിക്കൂർ ഇരുന്നപ്പോൾ വേദനയെടുത്തു, ഇതങ്ങനെയുണ്ടാകും, സ്വാഭാവികമാണ്. സ്വാഭാവികമായതിനെയല്ലേ നോക്കേണ്ടത്? ഏതെങ്കിലും അസ്വാഭാവികമായ, അസാധാരണമായ, അലൗകികമായ അനുഭൂതിക്ക് വേണ്ടിയല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. എന്താണ് സ്വാഭാവികമായി അനുഭൂതമാകുന്നത്? ഇരുന്നപ്പോൾ വേദനയെടുത്തു, ഇതുവരെ വേദന ഭോക്താഭാവത്തിൽ കാണുകയായിരുന്നു. അയ്യോ വേദന, ഭയങ്കര വേദന, ഇപ്പോൾ അതിനെ സാക്ഷീഭാവത്തിൽ കാണും. അതിനോടുകൂടിയുള്ള ഞാൻ, എൻ്റെ എന്ന ഭാവത്തെ അകറ്റി നോക്കുക. ഇത് നിത്യം, ശാശ്വതം, ധ്രുവമായതോ അതോ അനിത്യം, നശ്വരം, ഭംഗുരമായതോ? ഇങ്ങനെ നോക്കിനോക്കിപ്പോയി മനസ്സിലാകും, ഇത് നശ്വരമാണ്, ഭംഗുരമാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ, മാറിയല്ലോ. അപ്പോൾ അതിനെ സാക്ഷീഭാവത്തിൽ എങ്ങനെ നോക്കാം? എൻ്റെ ഈ വാദരോഗം, ഇത് വളരെ പഴയതാണ്. ഈ പഴയ വാദം കാരണമാണ് വേദനയുണ്ടായത്. ഇതിനെ എന്തു നോക്കാൻ? ഇതെപ്പോഴും ഉള്ളതാണ്, അതിനെയാണ് നോക്കേണ്ടത്. വാദത്തിൽ വേദന പണ്ടുമുണ്ടായിരുന്നു. പക്ഷേ വേദന വരുമ്പോഴെല്ലാം ഭോക്താഭാവത്തിൽ കരയുമായിരുന്നു. അതിൻ്റെ ദുഃഖം ഭോക്താഭാവത്തിൽ നിന്നും മാറി ദുഷ്ടാഭാവത്തിൽ അതിനെ നോക്കുവാൻ പഠിക്കണം. ഈ വരുന്ന എല്ലാ സംവേദനകളും ആലംബനം മാത്രമാണ്. ഇവയെ ആലംബനമാക്കി മനസ്സിൻ്റെ സ്വഭാവത്തെ മാറ്റുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തെന്ത് സംവേദനയുണ്ടായിരുന്നാലും ഏത് കാരണം കൊണ്ടായിരുന്നാലും അതിനെ ദുഷ്ടാഭാവത്തിൽ, സാക്ഷീഭാവത്തിൽ, തടസ്ഥഭാവത്തിൽ എങ്ങനെ അറിയാം? ഇതാണ് ഈ സാധന. അല്ലാത്ത പക്ഷം വിഷമിച്ചിരിക്കും. ഏതെങ്കിലും അലൗകികമായ അനുഭൂതി, അസാധാരണ അനുഭൂതി, അസാമാന്യമായ അനുഭൂതി എന്ന് ചിന്തിച്ചിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. ഒരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഇതുപോലെയുള്ള 10 ദിവസത്തെ ശിബിരത്തിൽ പോയപ്പോൾ പഴയ ഏതെങ്കിലും പുണ്യവും ഉണ്ടായിരുന്നിരിക്കാം വലിയ കാര്യം സംഭവിച്ചത്. ഗുരുജി ഏറെ വേഗം പറഞ്ഞു തന്നു. മനസ്സിൽ തോന്നി ഗുരുവിനോട് ചോദിച്ചു, അങ്ങയുടെ നാട്ടിൽ ഈ വിശ്വാസമേ ഇല്ലല്ലോ, അങ്ങ് ആത്മാവിനെ വിശ്വസിക്കുന്നുമില്ലല്ലോ. ആത്മാവില്ലെങ്കിൽ പിന്നെ ആരുടെ മുക്തി? ഈ ആത്മാവില്ലെങ്കിൽ സുഖവും ദുഃഖവും ആരാണ് അനുഭവിക്കുന്നത്? ഇതൊന്ന് പറഞ്ഞു തരൂ. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ വിശ്വാസമുണ്ടല്ലോ, അതിനെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. നീയും അതിനെ ഖണ്ഡിക്കേണ്ട. അതിനെ ഒരറ്റത്ത് മാറ്റിവെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവമാകുന്നുവോ, ഇതുവരെ ഭോക്താഭാവത്തിൽ നോക്കിയിരുന്നത്, വ്യാകുലമായിരുന്നത്, അതിനെ ആ സ്വഭാവത്തെ മാറ്റുവാൻ നോക്കുക. സാക്ഷീഭാവത്തിൽ നോക്കുക. ഉള്ളിൽ ഒരാത്മാവുണ്ടെങ്കിൽ നോക്കി നോക്കി സ്വയം പ്രകാശത്തിൽ വരും. നീ സത്യത്തെയല്ലേ നോക്കുന്നത്? അതുകൊണ്ട് വെറും 10 ദിവസത്തേക്ക് ഈ മാന്യതയെ ഒന്ന് മാറ്റിവെക്കുവാനേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി. മുക്തിയുടെ ദ്വാരം തുറന്നതുപോലെ ആ കെട്ടുകളിൽ പെട്ട് വലഞ്ഞുകിടന്നേനെ. ഞങ്ങളുടെ ദാർശനിക മാന്യത എവിടെ പോയി? വർഷങ്ങളോളം കാര്യം മനസ്സിലാകുമായിരുന്നില്ല. പറഞ്ഞു, ആത്മാവുണ്ടായിരിക്കാം അതിൻ്റെ സ്ഥാനത്ത്. ആത്മാവുണ്ടെങ്കിലും രാഗമുണർത്തുന്നു, ദ്വേഷമുണർത്തുന്നു. ഒരു വിദ്യ ലഭിച്ചു, രാഗത്തിൽ നിന്നും മുക്തമാക്കുന്ന, ദ്വേഷത്തിൽ നിന്നും മുക്തമാക്കുന്ന വിദ്യ. മംഗളകാരിയായ കാര്യമല്ലേ? ഇതിൽ തെറ്റെന്താണ്? ചെയ്തു നോക്കൂ. 10 ദിവസം ചെയ്താൽ മതി. എന്തുപറ്റി? 10 ദിവസം കൊണ്ട് മാർഗം തുറന്നു കിട്ടി. പുരാതന പുണ്യവും ഉണ്ടായിരിക്കണം. എനിക്കറിഞ്ഞുകൂടാ, വളരെയധികം നേട്ടമുണ്ടായി. 10 ദിവസത്തിൽ തന്നെ വളരെയധികം ഉപലബ്ധമായി. അപ്പോൾ അടങ്ങിയിരിക്കുവാൻ പറ്റുകയില്ല. വിശേഷ അമൂല്യരത്നം കിട്ടിയാൽ അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. എല്ലാവർക്കും ഇത് ലഭിക്കണം എന്ന് തോന്നും. വീട്ടിലുള്ളവരോട് പറയും, മിത്രങ്ങളോട് പറയും, ബന്ധുക്കളോടും പരിചിതരോടും അപരിചിതരോടും പറയും. ഞാൻ ചെയ്തു നോക്കി, വളരെ നല്ലതാണ്, നീയും ചെയ്തു നോക്ക്. അനേകം മിത്രങ്ങളോട് പറഞ്ഞു, അവരും പോയി തുടങ്ങി. അവരിലൊരു മിത്രം അവിടുത്തെ വലിയ പണക്കാരൻ, എന്നെപ്പോലെ തന്നെ വ്യാപാരി, വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ്, അതുകൊണ്ട് തന്നെ വലിയ രോഗി, വലിയ വ്യാകുലൻ. വ്യാപാരം ചെയ്യുക ചീത്തക്കാര്യമല്ല. വ്യാപാരിയായാലും മനുഷ്യനുള്ളിൽ ധർമ്മം മനസ്സിലാക്കാതെ വരുമ്പോൾ രോഗം തന്നെ രോഗം, വ്യാകുലത തന്നെ വ്യാകുലത. എനിക്കറിയാം അയാൾ വ്യാകുലനാണെന്ന്. ഞാനും ആ വഴിയിലൂടെ വന്നതല്ലേ. ആ പാവം ഇവിടെ 10 ദിവസം വന്ന് പഠിച്ചാൽ അയാൾക്ക് മംഗളമാകും. ഈ മഹാവനത്തിൽ വന്നു, വളരെയധികം പറഞ്ഞുകൊടുത്തു, ഒന്നും മനസ്സിലാക്കിയില്ല. എൻ്റെ അടുത്ത് എവിടുന്ന് സമയം? ഞാൻ ഇത്ര ബിസി മനുഷ്യൻ, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, എനിക്കൊരു പ്രയാസവുമില്ല, ഞാൻ വലിയ സുഖിയാണ്, എനിക്കെന്തു ദുഃഖം? പറയുന്നത് കേൾക്കാനേ തയ്യാറായില്ല. പിന്നെ എൻ്റെ പല കൂട്ടുകാരും ശിബിരത്തിൽ വന്നിട്ട് തിരിച്ചു ചെന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ തയ്യാറായി. ശരി, 10 ദിവസം പോയി നോക്കിയിട്ട് വരാം. എല്ലാവരും ചെയ്തതുപോലെ 3-3.5 ദിവസം ആനാപാനാ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വിഭശന കിട്ടി. അടുത്ത ദിവസം ഇവിടെ പുറകിൽ ശൂന്യാകാരമുള്ളതുപോലെ അവിടെയും ഉണ്ട് ശൂന്യാകാരം. ഓരോന്നിൽ ഓരോരുത്തരെ ഇരുത്തുന്നു. പിന്നെ ഗുരുജി പോയി ചോദിക്കും, ചെക്ക് ചെയ്യും, എന്തേ, എന്തുപറ്റി, എങ്ങനെയുണ്ട്? ഭാരതീയരുടെ അടുത്ത് പോകുമ്പോൾ എന്നെ പരിഭാഷ ചെയ്യുവാൻ വേണ്ടി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഇയാളുടെ മുറിയിലും പോയി വാതിൽ തട്ടി. ഇയാൾ വാതിൽ തുറന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എങ്ങനെയുണ്ട്, സംവേദനയൊക്കെ കിട്ടിയോ? അയാൾ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. നമുക്ക് കാണാം അയാൾ ഷർട്ടൂരി ഇട്ടിരിക്കുകയാണ്, ബനിയനൂരി വച്ചിരിക്കുകയാണ്, മുണ്ടുമേലെ കയറ്റി വച്ചിരിക്കുകയാണ്, വിയർത്ത് കുളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേർപ്പുണ്ടായില്ലേ? ആ, വേർപ്പുണ്ടായി. ഇത്ര ചെറിയ മുറിക്കകത്ത് ഇത്ര ചൂട്. നിങ്ങൾക്ക് ചൂട് തോന്നിയില്ലേ? ചൂട് തോന്നാതിരിക്കുമോ ഈ ചൂടുള്ള സമയം? ഇതല്ലേ നോക്കേണ്ടത്? നിങ്ങൾക്ക് ഉഷ്ണം തോന്നി, ഇതുവരെ അതിനെ ഭോക്തമായിരുന്നത്. ഇപ്പോൾ സാക്ഷീഭാവത്തിൽ നോക്കുക. വിയർപ്പുണ്ടായി, നോക്ക് സാക്ഷീഭാവത്തിൽ. എന്തുഷ്ണം നോക്കാൻ, എന്ത് വിയർപ്പ് നോക്കാൻ? അയാൾ എൻ്റെ മുഖത്ത് നോക്കി, പിന്നെ ഗുരുവിൻ്റെ മുഖത്ത് നോക്കി. ഞങ്ങൾ അയാളെ കളിയാക്കുകയാണെന്ന പോലെ. ഇതെന്ത് കാര്യം? ഞാനിവിടെ സാധന ചെയ്യുവാൻ വന്നു, ധ്യാനിക്കുവാൻ വന്നു. ഉഷ്ണം നോക്ക്, വിയർപ്പ് നോക്ക്. വല്ല ആത്മാവിൻ്റെയും ദർശനം ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ നന്മയുണ്ടായേനെ. വല്ല പരമാത്മാവിൻ്റെയും ദർശനം കിട്ടിയിരുന്നെങ്കിൽ പുണ്യമായേനെ. ഭഗവാൻ ബുദ്ധൻ്റെ സാധനയാണെങ്കിൽ ഭഗവാൻ ബുദ്ധൻ്റെ ദർശനമെങ്കിലും ചെയ്യിപ്പിക്ക്. അദ്ദേഹവും നമ്മുടെ ഒമ്പതാമത്തെ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിച്ചാലും മംഗളമാകും. ഈ ശരീരദർശനം, അതും ഉഷ്ണത്തിൻ്റെ, വിയർപ്പിൻ്റെ, ഇത് ശരിയല്ല. കൂടെ കൂടെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ സാധന ഇപ്രകാരത്തിലുള്ളതാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വികാരം പോകും, രാഗം പോകും, ദ്വേഷം പോകും. നിങ്ങൾ മനസ്സിലാക്കുക. എവിടെ മനസ്സിലാക്കാൻ? ഒന്നൊന്നായി 10 ദിവസവും കളഞ്ഞു. മനസ്സിൽ ദുഃഖമുണ്ടായി. ഇത്ര പാടുപെട്ട് ഇയാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്തു. കാരണം എത്ര പ്രാവശ്യം ചോദിക്കുമ്പോഴും പറയും, ഓ, വിശേഷിച്ചൊന്നും അനുഭവമുണ്ടായില്ല. ഈ സാധാരണ അനുഭവത്തെ സ്വീകരിക്കുന്നില്ല, വിശിഷ്ടമായ അനുഭവത്തെ തേടുകയാണ്. എന്തെങ്കിലും അലൗകികമായ അനുഭവം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലല്ലോ. ഇത് ചൂടാണ്, ഇത് തണുപ്പാണ്, ഇത് ഭാരം പോലെ, ഇതെല്ലാം സാധാരണ ഉണ്ടാകുന്നതല്ലേ? ഇതൊക്കെ എന്തു നോക്കാൻ? ഇതെന്തു നോക്കാൻ? 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരുപാട് കോമൺ ഫ്രണ്ട്സ്, അതായത് എൻ്റെയും അയാളുടെയും സുഹൃത്തുക്കൾ, ഒരുപാട് പേര് പോയി. പോയി വന്നിട്ട് അത് തന്നെ പറഞ്ഞു. ഈ ലാഭമുണ്ടായി, ആ ലാഭമുണ്ടായി, ഇന്ന ലാഭമുണ്ടായി. ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും എല്ലാവരും സന്തുഷ്ടർ. അപ്പോൾ അയാൾക്ക് തോന്നി, എല്ലാവർക്കും ലാഭമുണ്ടാകുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണും. എൻ്റെ അടുത്ത് വന്നു, ഗുരുജി എന്നെ ചേർക്കുകയില്ല, താങ്കളൊന്ന് ശുപാർശ ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി 10 ദിവസം ചെയ്തു നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ചൂട് നോക്കാൻ പറഞ്ഞാൽ ചൂട് നോക്കാം, വിയർപ്പ് നോക്കാൻ പറഞ്ഞാൽ വിയർപ്പ് നോക്കാം. ഒരു പ്രാവശ്യം കൂടി 10 ദിവസത്തെ ശിബിരത്തിൽ ഒരവസരം ലഭിച്ചെങ്കിൽ. വന്നു, പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, തികച്ചും പുരോഗതി നേടി. കാര്യം മനസ്സിലായല്ലോ. ഈ സാധന മുഴുവനും എന്താണ്? യഥാഭൂത ജ്ഞാനദർശനം. യഥാഭൂതം, അതായത് തന്നെത്താനേ ഉണ്ടായത്. യഥാകൃതമല്ല, നമ്മൾ ഇതിനകത്തൊന്നും ഉണ്ടാക്കുന്നില്ല. യഥാവാഞ്ചിതമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെയല്ല. യഥാകൽപ്പിതമല്ല, ഇതിൽ കൽപ്പനകളൊന്നുമില്ല. യഥാ സങ്കല്പിതമല്ല, ഇതിൽ ചിന്താമനനങ്ങളൊന്നുമില്ല. യഥാഭൂതം, സ്വയം. തന്നെത്താനേ ഉണ്ടായതിനെ തടസ്ഥഭാവത്തിൽ അറിഞ്ഞു, അറിഞ്ഞു. ഇതിനെ പഴയ ഭാഷയിൽ ദർശനമുണ്ടായി എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയോ അങ്ങനെ ദർശനമുണ്ടായി, അതായത് അനുഭവം ചെയ്തു, ജ്ഞാനം കൊണ്ടറിഞ്ഞു. എന്ത് ജ്ഞാനം? ബുദ്ധിയുടെ ജ്ഞാനമല്ല, അനുഭൂതിയുടെ ജ്ഞാനം. ഈ അനുഭവമുണ്ടായതിൻ്റെ സ്വഭാവം എന്താണ്? ഉൽപ്പന്നമാകുന്നു. എത്ര വലിയ പീഡയായിരുന്നാലും ഉൽപ്പന്നമായി. കുറേ കഴിഞ്ഞപ്പോൾ സമാപ്തവുമായി. ജീവിതം മുഴുവനും ഉണ്ടായിരുന്നില്ലല്ലോ. ഉൽപ്പന്നമായി, നഷ്ടമായി, ഉഷ്ണം വന്നു. ഉൽപ്പന്നമായി, നഷ്ടമായി, തുടിപ്പ് വന്നു. ഉൽപ്പന്നമായി, നഷ്ടമായി, ഉൽപ്പന്നമാകുക, നഷ്ടമാകുക. ഇത് ഇതിൻ്റെ അനിത്യ സ്വഭാവമാണ്. ഈ കാര്യം അനുഭൂതി കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തോടുള്ള ആസക്തി, അതുമൂലമുള്ള രാഗം, അതുമൂലമുള്ള ദ്വേഷം. സുഖതമായ അനുഭൂതിയുണ്ടായാൽ രാഗം, ദുഃഖതമായ അനുഭൂതിയുണ്ടായാൽ ദ്വേഷം. ആ സ്വഭാവം മാറാൻ തുടങ്ങും. ഇങ്ങനെ സ്വഭാവം മാറാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നമുക്ക് ഈ ഉഷ്ണം, ഈ വിയർപ്പ്, ഈ തണുപ്പ്, ഇതൊക്കെയുമായി എന്തു ബന്ധം? നമുക്ക് നമ്മുടെ സ്വഭാവമായാണ് ബന്ധമുള്ളത്. അന്തർമനസ്സിൻ്റെ ആഴത്തിൽ, അന്തർമനസ്സിൻ്റെ സ്വഭാവമായി തീർന്നിരിക്കുന്ന സുഖതമായ അനുഭൂതിയുണ്ടായാൽ അവിടെ രാഗമുണർത്തി, ദുഃഖമായ അനുഭൂതി എവിടെയുണ്ടായോ അവിടെ ദ്വേഷമുണർത്തി. ഇങ്ങനെ അതിൻ്റെ സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. അന്ധമായ സ്വഭാവം. മേൽഭാഗത്തുള്ള ചിത്തം നമ്മുടെ ബുദ്ധിക്ക് ശരിക്കും അറിയാം. ശരീരം നശ്വരമാണ്, ഭംഗുരമാണ്. ഇത് ഞാനല്ല, ഇതെൻ്റേതല്ല, ഇതെൻ്റെ ആത്മാവല്ല. ഇതിനോട് രാഗം പാടില്ല, ദ്വേഷം പാടില്ല. കൂടെ കൂടെ ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യും. നശ്വരമാണ്, ഭംഗുരമാണ്, അനിത്യമാണ്. ഞാനല്ല, എൻ്റേതല്ല, എൻ്റെ ആത്മാവല്ല. ഈ ലോകം മുഴുവനും ദുഃഖം മാത്രം. ചിന്തയും നടക്കും. നല്ലതാണ് ചിന്തനം. എന്നാൽ ആർക്കാണ് ഈ ചിന്തനത്തിൻ്റെ ലാഭം കിട്ടുന്നത്? ഈ മേൽഭാഗത്തുള്ള ചിത്തത്തിന് ലഭിക്കും. പാശ്ചാത്യ ഭാഷയിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് ഇന്ന് പറയപ്പെടുന്നത്. മുകളിലുള്ള കോൺഷ്യസ് മൈൻഡിന് ലഭിക്കും, മേലെ മേലെ കുറച്ചു മാത്രം. ബാക്കി അന്തർമനസ്സ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് അനുസരിക്കുന്നില്ല. ഇൻ്റലക്റ്റിൻ്റെ ആജ്ഞ അനുസരിക്കുന്നില്ല. അതതിൻ്റേതായ സ്വഭാവത്തിനടിമയാണ്. അതെല്ലായ്പ്പോഴും ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യം ഒരു മഹാപുരുഷന് മനസ്സിലായപ്പോൾ, അന്തർമനസ്സിനെ നന്നാക്കണമെങ്കിൽ ശരീരവുമായി ചേർന്നിരിക്കുന്നിടം വരെ ചെന്നെത്തണം. ശരീരത്തിൽ ഒരു സംവേദന ഉണ്ടാകുകയും അന്തർമനസ്സതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. സുഖതമാണ്, ദുഃഖതമാണ്, രാഗമുണർത്തും, ദ്വേഷമുണർത്തും. രാഗമുണർന്ന് എവിടം വരെ എത്തിയില്ലെങ്കിൽ രാഗം എങ്ങനെ മാറ്റും? രാഗമുണർത്തുന്ന സ്വഭാവം എങ്ങനെ മാറ്റാം? ദ്വേഷം എവിടെയാണ് ഉണരുന്നത്? അവിടം വരെ എത്തിയില്ലെങ്കിൽ ദ്വേഷം എങ്ങനെ മാറ്റും? ഈ ജോലിക്ക് വേണ്ടിയാണ് ഈ സാധന മുഴുവനും ചെയ്യുന്നത്. ഇത് വളരെ നല്ലതുപോലെ മനസ്സിലാക്കണം. സംവേദന എങ്ങനെയുള്ളതായാലും ആ സംവേദനയെ നമ്മൾ സാക്ഷിഭാവത്തിൽ നോക്കുകയാണോ ഭോക്താഭാവത്തിൽ നോക്കുകയാണോ എന്ന് ശരിക്കും അറിയണം. ഇത് നല്ലതുപോലെ മനസ്സിലാക്കി ഭോക്താഭാവത്തിൽ നിന്നും മാറി സാക്ഷിഭാവത്തിൽ, അതായത് തടസ്ഥഭാവത്തിൽ, ദുഷ്ടാഭാവത്തിൽ, അതിനോട് ഞാൻ എൻ്റേത് എന്ന ഭാവമില്ലാതെ എങ്ങനെയോ അങ്ങനെയെന്നറിയണം. യഥാഭൂതം, യഥാഭൂതം, അങ്ങനെ അതിനെ നോക്കി നോക്കി മുന്നേറിക്കൊണ്ടേയിരിക്കും. ഈ കാര്യം ആരെത്രയും വേഗം മനസ്സിലാക്കുന്നുവോ അയാൾ ശരിക്കും ജോലി ചെയ്യും, മുന്നേറും. ഇല്ലെങ്കിൽ സംവേദന വന്നില്ല, സംവേദന വന്നില്ല, പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം സംവേദനാശബ്ദം എന്തോ വിചിത്ര സംവേദന ഉണ്ടാകണം, വിചിത്ര അനുഭൂതി ഉണ്ടാകണം എന്ന് ധരിച്ചിരിക്കും. നാളെ സഹയാചാര്യൻ വിളിച്ചു ചോദിക്കും, എന്തേ നിങ്ങൾക്ക് സംവേദന ലഭിച്ചോ? ആരും അങ്ങനെ പറയാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്നാലും ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാകും. അയാൾ പറയും, ഒരു സംവേദനയും ഉണ്ടായില്ല. രണ്ടാമത് ചോദിക്കും, ഒരു സംവേദനയും കിട്ടിയില്ല? ഈ ഒരു മണിക്കൂർ കൈയും കാലും അനക്കാതെ ഇരുന്നപ്പോൾ ഒരു പ്രയാസവും ഉണ്ടായില്ലേ? അയ്യോ, എങ്ങനെയിരിക്കാൻ, പത്ത് പ്രാവശ്യമെങ്കിലും കാൽ മാറ്റേണ്ടി വന്നു, ഇത്രമാത്രം വേദന, ഒരു മണിക്കൂർ ഇരിക്കാനേ പറ്റിയില്ല. എന്നിട്ടാണ് പറയുന്നത് സംവേദനയൊന്നും ഉണ്ടായേയില്ല എന്ന്. ഈ പീഠയേക്കാൾ വലിയ സംവേദന വേറെയുണ്ടോ? ഇത്രയും വലിയ വേദനയുണ്ടായി, എന്നിട്ട് പറയുന്നു സംവേദനയുണ്ടായില്ല. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? സംവേദനയേതോ അലൗകിക അനുഭൂതിയാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ഇത് ശരീരത്തിൻ്റെ സ്വഭാവം. ഇരുന്നു, അതുകൊണ്ട് വേദനയുണ്ടായി, ഇതെന്തു നോക്കാൻ? നമുക്ക് സംവേദനയല്ലേ നോക്കേണ്ടത്? തെല്ലും മനസ്സിലാക്കാതെ ചിലർ മൂന്ന് ദിവസത്തെ ആനാപാന ജോലി നടക്കുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചാലും, നിനക്കിവിടെ എന്തെങ്കിലും സംവേദന ലഭിച്ചോ? മൂക്കിൽ കയ്യും തിരുമ്മിക്കൊണ്ട് പറയും, ഇല്ല, ഒരു സംവേദനയുമില്ല. ഈ ചെയ്യുന്നതെന്തോ? ഇതൊരു ചെറിയ ചൊറിച്ചിൽ തോന്നിയതാ. ചൊറിഞ്ഞു. അയാൾക്ക് ചൊറിച്ചിൽ സംവേദനയേ അല്ല. അയാളെന്തോ വലിയ അലൗകിക കാര്യം തേടുകയാണ്. ചൊറിച്ചിൽ അയാൾക്ക് സംവേദനയേ അല്ല. ഇങ്ങനെയും ആളുകൾ വരും. പാവം, എന്തു ചെയ്യും? മനസ്സിലാക്കുന്നില്ല, ദയതോന്നും. ഇനി മറ്റു ചിലർ, അങ്ങ് പറഞ്ഞ എല്ലാ പ്രകാരത്തിലുമുള്ള സംവേദനയും കിട്ടി, പീഠയും വന്നു, ഭാരവും തോന്നി, ചൂടും തോന്നി, വിയർപ്പുമുണ്ടായി, തുടിപ്പും എല്ലാം, പക്ഷേ സംവേദന കിട്ടിയില്ല. അയാളോട് എന്തു പറയാൻ? എത്ര മനസ്സിലാക്കി കൊടുത്താലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചോദ്യം ആരെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഉണ്ടാകും. എല്ലാ ശിബിരത്തിലും ഒന്നും രണ്ടും പേർ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടാകും. കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കില്ല. ആയിരം പ്രവചനം നടത്തിയാലും സ്വന്തം മനസ്സിൽ എന്തെങ്കിലും കൊണ്ടു നടക്കും. എന്തെങ്കിലും സംവേദന കിട്ടും, സംവേദന കിട്ടും, അമൃതം കിട്ടും, എന്തു പറ്റും എന്നറിഞ്ഞുകൂടാ, മനസ്സിലാക്കുന്നേയില്ലല്ലോ. ശരീരത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ അനുഭൂതിയാണ് സംവേദന. അത് കേൾക്കാനേ നിൽക്കില്ല, മനസ്സിലാക്കുവാൻ മെനക്കെടുന്നില്ല. പിന്നെ എന്തു ചെയ്യും? എങ്ങനെ മുന്നേറും? നല്ലതുപോലെ മനസ്സിലാക്കണം. ഈ സംവേദനകളെ നോക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്ന ജോലി ചെയ്യുകയാണ്. മനസ്സ് പ്രതിക്രിയ ചെയ്യുക, അതായത് റിയാക്റ്റ് ചെയ്യുക എന്നത് സ്വഭാവമാക്കിയിരിക്കുകയാണ്. രാഗമുണർത്തുന്നതും ദ്വേഷമുണർത്തുന്നതും അനുഭൂതി കൊണ്ട് മനസ്സിലാക്കുന്ന ജോലി ചെയ്യുകയാണ്. അതിനെ മാറ്റുവാൻ വേണ്ടി പിന്നെ പ്രകൃതിയുടെ നിയമത്തെ മനസ്സിലാക്കുന്ന ജോലി ചെയ്യുകയാണ്. പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ. നമ്മുടെ മനസ്സ് പ്രതിക്രിയ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ദുഃഖിതരാകുന്നു. പ്രതിക്രിയ ചെയ്യുന്നത് നിർത്തിയാൽ ദുഃഖത്തിൽ നിന്നും പുറത്തു വരും. ഇത് പ്രകൃതിയുടെ നിശ്ചിത നിയമമാണ്. ഇതെല്ലാവരിലും ഒരേപോലെ പ്രാവർത്തികമാണ്. സമ്യക് സമ്പുദ്ധനായിത്തീർന്ന ഇദ്ദേഹം, ആരു തന്നെ സമ്യക് സമ്പുദ്ധനായിത്തീർന്നാലും അർഹതനായിത്തീർന്നാലും ഈ നിയമത്തെ, വിശ്വവിധാനത്തെ അനുഭൂതിയുടെ തലത്തിലറിയും. എങ്കിലേ സമ്യക് സമ്പുദ്ധനായിത്തീരുകയുള്ളൂ, അല്ലെങ്കിലില്ല. കേവലം ചിന്തയും മനനവും കൊണ്ട് ഒരാളും ബുദ്ധനായിത്തീരുന്നില്ല, അർഹതനായിത്തീരുന്നില്ല. ശാസ്ത്രം വായിച്ച് ഒരാളും അർഹതനായിത്തീരുന്നില്ല, ബുദ്ധനായിത്തീരുന്നില്ല. തർക്കവിതർക്കങ്ങളിലൂടെ, വ്രത ഉപവാസങ്ങളിലൂടെ ആരും ബുദ്ധനായിത്തീരുന്നില്ല. പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം അനുഭൂതിയിലേറിയണം. സിദ്ധാർത്ഥ ഗൗതമൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വിചിത്ര സംഭവങ്ങളുമുണ്ടായി. രാജകുമാരനാണ്, എന്നാൽ ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, ഒരു വൃക്ഷച്ചുവട്ടിൽ, തുറന്ന ആകാശത്തിന് കീഴിൽ, തുറന്ന പ്രകൃതിയിൽ ജനിച്ചു. വീടും ചുറ്റുപാടും ഉപേക്ഷിച്ച് സത്യമന്വേഷിക്കുവാൻ പോയി. അഞ്ചാറു വർഷം ഗുഹകളിലും കന്തരങ്ങളിലും ഇരുട്ടിലും ധ്യാനം ചെയ്തിരുന്നു. എങ്കിലും സമ്യക് സംബോധിപ്രാപ്തമായ രാത്രി അദ്ദേഹം ആകാശത്തിന് കീഴിൽ, വൃക്ഷച്ചുവട്ടിൽ, തുറന്ന പ്രകൃതിയിലായിരുന്നു. സമ്യക് സംബോധി, സർവജ്ഞത, വിമുക്തി പ്രാപ്തമായി. അതിൽ നിന്നുമുണർന്ന് കരുണയാൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന ജോലി ആരംഭിച്ചതും തുറന്ന പ്രകൃതിയിൽ, ആകാശത്തിന് കീഴിൽ, വൃക്ഷച്ചുവട്ടിലായിരുന്നു. 80-ാമത്തെ വയസ്സിൽ, പരിപക്വമായ പ്രായത്തിൽ അന്ത്യശ്വാസമെടുത്തതും വൃക്ഷച്ചുവട്ടിൽ, ആകാശത്തിനു കീഴിൽ, തുറന്ന പ്രകൃതിയിൽ തന്നെയായിരുന്നു. ജീവിതത്തിലെ ഈ നാല് മഹത്വപൂർണ്ണ സംഭവങ്ങളും തുറസായ പ്രകൃതിയിൽ വച്ചാണ് നടന്നത്. അദ്ദേഹം ബാഹ്യപ്രകൃതിയെ നല്ലതുപോലെ പഠിച്ചു. ബാഹ്യപ്രകൃതി ഒരാൾ എത്ര തന്നെ പഠിച്ചാലും അതുകൊണ്ട് ബുദ്ധനായിത്തീരുകയില്ല. ബാഹ്യപ്രകൃതിയുടെ കാര്യങ്ങൾ ചിന്തയും മനനവും കൊണ്ട് മനസ്സിലാക്കും, കേവലം ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കും. എന്നാൽ ഈ ശരീരത്തിനകത്തുള്ള സത്യമെന്താണെന്ന അനുഭൂതി കൊണ്ടേ അറിയൂ. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. തൻ്റെ തന്നെയുള്ളിൽ അനുഭൂതി കൊണ്ടറിയും. അറിഞ്ഞറിഞ്ഞ് മുക്താവസ്ഥ വരെ എത്തും. അതുകൊണ്ടാണ് മൂന്നരക്കൈ നീളമുള്ള ഈ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നന്വേഷിക്കുവാൻ പഠിപ്പിച്ചത്. ഇതുവരെ നമ്മൾ ചെയ്യുന്ന സാധനയിലൊന്നും ശരീരത്തിലുണ്ടാകുന്ന സംവേദനയ്ക്ക് മഹത്വം കൊടുത്തിരുന്നില്ല. വെറും ചിന്തകൾക്കാണ് മഹത്വം കൊടുത്തിരുന്നത്. രാഗം പാടില്ല, ചിന്തകളിലൂടെ രാഗം പാടില്ല. ദ്വേഷം പാടില്ല, ചിന്തകളിലൂടെ ദ്വേഷം പാടില്ല. രൂപം നല്ലതായാലും ചീത്തയായാലും ഇതിനോട് രാഗദ്വേഷം ഉണർത്തരുത്. ശബ്ദം നല്ലതായാലും ചീത്തയായാലും രാഗദ്വേഷം വേണ്ട. ഇത് ചിന്തയുടെ കാര്യം, ബുദ്ധിയുടെ കാര്യം. നല്ലതാണ്, ബുദ്ധി നിർമ്മലമായിത്തീരുമല്ലോ. പക്ഷേ ബാക്കി മനസ്സ് മുഴുവനും പഴയതുപോലെ തന്നെയായിരിക്കുകയല്ലേ? വേരുകൾ നന്നാകുന്നില്ല. ഈ വ്യക്തി അന്വേഷിച്ച് കണ്ടെത്തിയത് ശരീരത്തിലുണ്ടാകുന്ന സംവേദനകളുടെ അനുഭൂതികളെ ആധാരമാക്കി രാഗദ്വേഷം കളയാത്തിടത്തോളം അന്തർമനസ്സിൻ്റെ സ്വഭാവം മാറുകയില്ല എന്നതാണ്. അത് ചെയ്തു തുടങ്ങുമ്പോൾ പ്രകൃതിയുടെ മുഴുവൻ രഹസ്യവും അറിയപ്പെടും. എല്ലാ സാധകർക്കും വേണ്ടി പ്രകൃതിയുടെ എല്ലാ രഹസ്യങ്ങളും അനാവരണം ചെയ്യപ്പെടും. ഉള്ളിൽ നോക്കി നോക്കി ഈ മുഴുവൻ ശരീരവും ചിത്തവും തരംഗങ്ങൾ തരംഗങ്ങൾ മാത്രം ഉത്പന്നമാകുന്നു, വ്യയമാകുന്നു, ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു. പിന്നീട് കാണാം വെളിയിലെ ബ്രഹ്മാണ്ഡവും പ്രപഞ്ചം പരിപൂർണമായും ഇതുതന്നെ, ഉത്പന്നമാകുന്നു, നഷ്ടമാകുന്നു.
സബ്ബോ പജ്ജ്വലിതോ ലോകോ സബ്ബോ ലോകോ പകമ്പിതോ പകമ്പിതോ പകമ്പിതോ.
ലോകം മുഴുവനും ചലനം, ലോകം സർവം പ്രകമ്പനം പ്രകമ്പനം. എന്തോ ഉണ്ടാകുന്നു, നഷ്ടമാകുന്നു, നഷ്ടമാകുന്നു, വീണ്ടും ഉണ്ടാകുന്നു, ഉണ്ടാകുന്നു, വീണ്ടും നശിക്കുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബാഹ്യലോകത്തും ഇതുതന്നെ, അകത്തും ഇതുതന്നെ തുടരുന്നു. എന്തോ സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, നശിച്ചും കൊണ്ടിരിക്കുന്നു, നശിക്കുന്നു, വീണ്ടും സൃഷ്ടമാകുന്നു. അതുകൊണ്ട് ഭാരതത്തിലെ പുരാതന ഭാഷയിൽ ഇത് ഭവമെന്ന് പറഞ്ഞത്. സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, ബിക്കമിങ് ബിക്കമിങ്. പറയുവാൻ വേണ്ടി ഇതൊരു പ്രാണിയാണ്, ഇതൊരാളാണ്, ഇത് ഇന്നതാണ് എന്നൊക്കെ വ്യാവഹാരികമായി പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഒന്നുമില്ല, കേവലം ഭവ, ബിക്കമിങ് ബിക്കമിങ്. പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു. സർവപ്രപഞ്ചവും ഭൗതികവും മാനസികവുമായെല്ലാം പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു. മാറി മാറി ഇത് ഫൈനൽ പ്രോഡക്റ്റാണ്, ഇതിലിനിയൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നൊന്നുമില്ല, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭവസംസാരം ഭവമാണ്, ജനിച്ചുകൊണ്ടിരിക്കുന്നതാണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ധാരയുടെ സംസരണം, തുടർയാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒഴുക്ക് തുടരുന്നു, തുടരുന്നു. ഈ കാര്യം ബുദ്ധി കൊണ്ടല്ല, അനുഭൂതി കൊണ്ടറിയുവാൻ തുടങ്ങും. മറ്റൊരു കാര്യം ബുദ്ധി കൊണ്ടറിഞ്ഞു. തുടങ്ങുന്നത് അകത്തും പുറത്തും ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പുറകിൽ ഏതെങ്കിലും കാരണവുമുണ്ട്. കാരണമില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണമുണ്ടെങ്കിലേ അതിൻ്റെ പരിണാമം ഉണ്ടാകുന്നുള്ളൂ. കാരണമുണ്ട്, അതിൻ്റെ പരിണാമവും ഉണ്ട്. ഒരു കാരണമായിരിക്കാം, അനേക കാരണങ്ങൾ ഒരുമിച്ചായിരിക്കാം. കാരണമുണ്ടെങ്കിലേ പരിണാമം ഉണ്ടാകുകയുള്ളൂ. പരിണാമം ഭാവിയിൽ കാരണമാകുന്നു. ആ കാരണം മറ്റൊരു പരിണാമത്തിലെത്തിക്കുന്നു. പരിണാമം കാരണമായി, വീണ്ടും പരിണാമം കൊണ്ടുവന്നു. ബീജത്തിൽ നിന്നും ഫലം വന്നു, ഫലത്തിൽ നിന്നും ബീജവും, ഫലത്തിൽ നിന്നും ബീജം. ഓ, ഇങ്ങനെ സംസാരചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. നല്ലതുപോലെ മനസ്സിലായിത്തുടങ്ങും. മൂന്നാമതൊരു കാര്യം മനസ്സിലായിത്തുടങ്ങുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാ സാധകർക്കും മനസ്സിലാകും. എങ്ങനെ ബീജമാണോ അതുപോലെ ഫലവും വരും. കാരണമെങ്ങനെയോ അങ്ങനെ പരിണാമവും. ബാഹ്യലോകത്ത് ദിവസവും കാണുന്നു, അകത്തും കണ്ടു തുടങ്ങും അനുഭൂതി കൊണ്ട്. ബാഹ്യലോകത്ത് സസ്യലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഒരാൾ കരിമ്പിൻ്റെ ബീജം വിതച്ചു, അടുത്തു തന്നെ ആര്യവേപ്പിൻ്റെയും. അതേ ഭൂമി, അതേ വെള്ളം, അതേ ആകാശം, അതേ പ്രകാശം, അതേ കാറ്റ്, ഒരേ ഊർജമാണ്, ഒരേ വളമാണ് രണ്ടു വിത്തുകൾക്കും കിട്ടുന്നത്. പ്രകൃതിയും സഹായിക്കുന്നു, രണ്ട് ബീജവും പൊട്ടിമുളയ്ക്കുന്നു. ഈ കരിമ്പിനെന്തു പറ്റി? അതിൻ്റെ നാരുനാരുതോറും മധുരം. ഈ ആര്യവേപ്പിനോ? അതിൻ്റെ ഓരോ നാരും കയ്പ്. ഈ പ്രകൃതിക്ക്, ഈ വിശ്വവിധാനത്തിനിത് എന്തു പറ്റി? പരമാത്മാ, അല്ലാഹു, പരമേശ്വരൻ എന്തിനൊന്നിൽ വലിയ കൃപ ചെയ്തു, മറ്റേതിനോടിങ്ങനെ കോപിച്ചു? ആരും ആരിലും കൃപ ചെയ്യുന്നില്ല, ആരിലും കോപിക്കുന്നുമില്ല. പ്രകൃതിക്ക് നിശ്ചിതമായ നിയമമുണ്ട്. പ്രകൃതി എന്താണ് ചെയ്യുന്നത്? ഈ ബീജം എങ്ങനെയാണോ അതിൻ്റെ ഗുണധർമ്മ സ്വഭാവം പ്രകടമാകുന്നു. കരിമ്പിൻ്റെ ബീജം അതിൻ്റെ മധുരം നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഗുണധർമ്മ സ്വഭാവം എല്ലാം മധുരം, മധുരം സ്വയം പ്രകടമാകും. ആര്യവേപ്പിൻ്റെ ബീജമോ അതിൻ്റെ ഗുണധർമ്മ സ്വഭാവമെല്ലാം കയ്പ് തന്നെ കയ്പ്. അതിൽ നിന്ന് പ്രകടമാകുന്നത് അതിൻ്റെ നാരുതോറും കയ്പായിരിക്കും. പ്രകൃതിയുടെ നിയമമാണിത്. ഞാൻ ആര്യവേപ്പിൻ്റെ മുൻപിൽ പോയി നിൽക്കും. മൂന്ന് പ്രാവശ്യം തലകുനിച്ച് പ്രണമിക്കും. പൂവർപ്പിക്കും, ഫലമർപ്പിക്കും, വിളക്ക് കൊളുത്തും, നൈവേദ്യമർപ്പിക്കും, നൂറ്റൊന്ന് പ്രദക്ഷിണം വയ്ക്കും. എന്നിട്ട് ഭക്തിപൂർവം കരുണ നിറഞ്ഞ സ്വരത്തിൽ പ്രാർത്ഥിക്കും, ഓ ആര്യവേപ്പ് ദേവത, എനിക്ക് മധുരമുള്ള മാമ്പഴം തരിക, മധുരമധുരമായ മാമ്പഴം. ജീവിതം മുഴുവനും കരഞ്ഞു തീർക്കും. ആര്യവേപ്പ് മാമ്പഴം തരികയില്ല, തരുവാൻ സാധിക്കുകയില്ല. എനിക്ക് മാമ്പഴത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ബീജം വിതച്ചപ്പോൾ എന്തിനായി വേപ്പിൻ്റേത് വിതച്ചു? ശ്രദ്ധിച്ചിരിക്കേണ്ടതല്ലേ, മാവിൻ്റേത് തന്നെ നട്ടിരുന്നെങ്കിൽ, മധുരമുള്ള മാങ്ങയുടെ ബീജമാണ് നട്ടിരുന്നതെങ്കിൽ ആരുടെയും മുൻപിൽ കരയേണ്ടതില്ലായിരുന്നു. ബീജം മാവിൻ്റേതല്ലേ വിതച്ചത്, തന്നെത്താന് മാമ്പഴം ലഭിക്കും. ചിന്തിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല. ബീജം വിതയ്ക്കുമ്പോൾ നമ്മൾ ജാഗരൂകരല്ല. ഫലം വരുമ്പോൾ ആരുടെയെങ്കിലും കൃപയുണ്ടായിരുന്നെങ്കിൽ ഇന്ന ദേവിയുടെ, ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മാവിൻ്റെ, ഗുരുമഹാരാജിൻ്റെ, മനുഷ്യൻ ഇങ്ങനെയുള്ള ചിന്തകളിൽ നട്ടം തിരിയുന്നിടത്തോളം വിഷമിച്ചുകൊണ്ടിരിക്കും, വ്യാകുലരായിരിക്കും. അയാൾക്ക് പ്രകൃതിയുടെ നിയമം മനസ്സിലായിട്ടില്ല. എങ്ങനെ സ്വയം നന്നാകാം? എൻ്റെ കർമ്മബീജം പോലെയാണ് എനിക്ക് ഫലം ലഭിക്കുന്നത് എന്ന് മനുഷ്യന് മനസ്സിലാകണം. ഇതിൽ മറ്റൊരു വ്യക്തി നന്നാക്കുവാൻ വരില്ല, സാധിക്കുകയില്ല, ചീത്തയാക്കുവാനും സാധിക്കുകയില്ല. ഞാൻ മാവിൻ്റെ ബീജമിട്ടാൽ അതിൽ ആര്യവേപ്പുണ്ടാക്കാനും ആരെക്കൊണ്ടും കഴിയുകയില്ല. ഞാൻ ആര്യവേപ്പ് നട്ടാൽ അതിൽ മാങ്ങയുണ്ടാക്കാനും ആരെക്കൊണ്ടും സാധിക്കുകയില്ല. എത്ര തന്നെ ശക്തിശാലിയായിരുന്നാലും സാധിക്കുകയില്ല. ഈ കാര്യം മനസ്സിലാകുന്നയാൾ ബീജം വിതയ്ക്കുന്ന സമയത്ത് ജാഗരൂകത പാലിക്കുവാൻ തുടങ്ങും. കർമ്മത്തിൻ്റെ ബീജമെന്താണ്, കർമ്മബീജം എന്താണ്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കും. ഭഗവാന്റെ ജീവിതകാലത്തെ ഒരു സംഭവം. ഒരു വ്യക്തി ഭഗവാന്റെ അടുത്ത് വന്നു. കരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കരിഞ്ഞുകൊണ്ടേയിരുന്നു. കാര്യം പറയൂ, എന്താണുണ്ടായത്? ഭഗവാനെ, ഇന്നലെ എൻ്റെ വൃദ്ധനായ അച്ഛൻ മരിച്ചു. കരഞ്ഞതുകൊണ്ട് എന്ത്, തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. അത് ഞാനും മനസ്സിലാക്കുന്നു, വരില്ല എന്നറിയാം. പക്ഷേ ഞാനൊരു അപേക്ഷയുമായാണ് വന്നിരിക്കുന്നത്, ഒരു പ്രാർത്ഥനയുണ്ട്. പറയൂ, എന്താണ് പ്രാർത്ഥന? ഭഗവാനെ, അങ്ങെൻ്റെ അച്ഛനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഇപ്പോൾ നിൻ്റെ അച്ഛനു വേണ്ടി ഞാൻ എന്തു ചെയ്യാൻ? ചെയ്യുന്നുണ്ടല്ലോ, മറ്റെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഈ ചെറിയ പണ്ഡിത് പൂജാരിമാർ കർമ്മകാന്ഡങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ദ്വാരം തുറന്നു കിട്ടും, എൻട്രി വിസ കിട്ടും. അങ്ങേപ്പോലുള്ള മഹാപുരുഷൻ എന്തെങ്കിലും കർമ്മകാന്ഡം ചെയ്തു തന്നാൽ പെർമനൻറ്റ് സ്റ്റേ, ഗ്രീൻ കാർഡ് കിട്ടും. അങ്ങെന്തെങ്കിലും ചെയ്യണം. ഭഗവാൻ മനസ്സിലായി, ഇയാൾ ഭാവാവേശത്തിലാണ്, ഇയാളുടെ ബുദ്ധി പ്രവർത്തിക്കില്ല. എത്ര മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ഇയാൾ മനസ്സിലാക്കില്ല. ഭഗവാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കുവാൻ പല വഴികളും ഉപയോഗിച്ചിരുന്നു. ഇയാളെ മനസ്സിലാക്കുവാൻ മറ്റെന്തെങ്കിലും ഉപായം ചെയ്തേ മതിയാകൂ. നീ പോയി മാർക്കറ്റിൽ നിന്നും രണ്ട് മണ്ണിൻ്റെ കലം വാങ്ങിക്കൊണ്ടുവരൂ. വലിയ സന്തോഷമായി. ഭഗവാൻ കർമ്മകാന്ഡം ചെയ്യിപ്പിക്കും. രണ്ട് കലം വാങ്ങിവന്നു. ഭഗവാൻ പറഞ്ഞു, ഒന്നിൽ നെയ്യ് നിറയ്ക്കുക. നിറച്ചു. രണ്ടാമത്തേതിൽ കല്ലിടുക. കല്ലും നിറച്ചു. ഇനി രണ്ട് കലത്തിൻ്റെയും വായ് മൂടിക്കെട്ടി അരക്കിട്ടുറപ്പിക്ക. ചെയ്തു. ഇനി ഇത് രണ്ടുമെടുത്ത് കുളത്തിൽ കൊണ്ടുപോയിടുക. രണ്ടുമതിൻ്റെ ഖനം കാരണം താഴെ താണുപോയി അടുത്തറയിലിരുന്നു. ഒരു വലിയ വടി കൊണ്ടുവന്നു. രണ്ട് കലവും അടിച്ചുടയ്ക്കുക. സന്തോഷമായി. ഭഗവാൻ എങ്ങനെ കർമ്മകാന്ഡം ചെയ്യിക്കുന്നു? ഭാരതം ഭാരതമാണ്, അതികളുടെ നാടാണ്. ഒരതിയിൽ ഉയർന്ന് ഉയർന്ന് ഈ നാട്ടിലെ ഒരാൾ ഗുരുവായി, ലോകഗുരുവായിത്തീരുന്നു, സമ്യക് സമ്പുദ്ധനായിത്തീരുന്നു, അർഹതനായിത്തീരുന്നു. അറിവിൻ്റെ എല്ലാ ദ്വാരങ്ങളും തുറന്നു. ഇത് ഭാരതത്തിൻ്റെ വിശേഷതയാണ്. മനുഷ്യനവൻ്റെ സാമാന്യ ബുദ്ധി പോലും ഉപയോഗിക്കാത്ത ഇരുട്ടും ഇവിടെയുണ്ട്, ഭയങ്കര ഇരുട്ട്. രണ്ടും ഭാരതത്തിൽ ഒരുപോലെ നടക്കുന്നു, ഒപ്പം നടക്കുന്നു. പണ്ടത്തേതുപോലെ ഇപ്പോഴും നടക്കുന്നു. ഒരാളുടെ അച്ഛനോ അമ്മയോ മരിച്ചാൽ മകൻ തോളത്തേറ്റി ശ്മശാനത്തിൽ കൊണ്ടുപോയി ചിതയിൽ വയ്ക്കും, തീ കൊളുത്തും. ശരീരം പകുതി കത്തിത്തീരുമ്പോൾ ഒരു വലിയ വടിയെടുത്ത് കപാലക്രിയ ചെയ്യും, അതിൻ്റെ തല പൊട്ടിക്കും. എല്ലാ കർമ്മകാന്ഡത്തിനും അതിൻ്റെ പുറകിൽ കാരണമുണ്ടായിരിക്കും. ശരീരം മുഴുവനും കത്തിത്തീർന്നാലും തലഭാഗം കട്ടി, കടുപ്പം കൂടുതലായതിനാൽ എളുപ്പത്തിൽ കത്തുകയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇത് പൊട്ടിച്ചാൽ കത്തിയേക്കും. മറ്റാരെങ്കിലും ഇത് പൊട്ടിച്ചാൽ വീട്ടുകാർക്ക് സുഖിക്കില്ല. അതുകൊണ്ട് മകൻ തന്നെ ഉടയ്ക്കട്ടെ. മകനോട് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി, ഇവിടെ തലയോട് പൊട്ടി, അവിടെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. അതുകൊണ്ട് പൊട്ടിക്കൂ. പാവം പൊട്ടിക്കുന്നു. എന്തായിരിക്കും കാര്യം? എങ്ങനെ പോയി? എന്തായി? കർമ്മകാന്ഡമായി. എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വലിയ സന്തോഷമായി. അച്ഛൻ്റെ ദാഹകർമ്മം ഇന്നലെ കഴിഞ്ഞു. ആ കർമ്മകാന്ഡം എങ്ങനെ ചെയ്യിപ്പിക്കും? അതുകൊണ്ട് മൺകലങ്ങളുടച്ച് കർമ്മകാന്ഡം മുഴുവനാക്കുകയാണ്. സന്തോഷമായി. മൺകലമുടച്ചു. നെയ്യുണ്ടായിരുന്ന കലം പൊട്ടി വെള്ളത്തിന് മുകളിൽ പരന്നു. കല്ലും മണ്ണും വെള്ളത്തിൽ താഴ്ന്നും കിടന്നു. ഭഗവാൻ പറഞ്ഞു, ഇത്രയും കാര്യം ഞാൻ ചെയ്യിപ്പിച്ചു. ഇനിപ്പോയി നിങ്ങളുടെ പണ്ഡിതനെയോ പൂജാരിയോ വിളിച്ചുകൊണ്ടുവാ. അവരോട് പറയണം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ. കല്ലും മണ്ണും മുകളിൽ വരട്ടെ, നെയ്യ് താഴെപ്പോട്ടെ, താഴെപ്പോട്ടെ. അങ്ങിതെന്താണ് പറയുന്നത്? എന്നെ കളിയാക്കുകയാണോ? വെള്ളത്തിനേക്കാളും കനം കൂടിയ കല്ലും മണ്ണും എങ്ങനെ മുകളിൽ വരും? നീ വെള്ളത്തേക്കാൾ ഭാരം കുറവും, അതെങ്ങനെ താഴെപ്പോകും? പ്രകൃതിയുടെ നിയമമല്ലേ ഇത്? പ്രകൃതിയുടെ നിയമത്തെ ഇത്രമാത്രം മനസ്സിലാക്കിയിരുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ജീവിതം മുഴുവനും കല്ലും മണ്ണും മാതിരിയുള്ള ജോലിയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ താഴേക്ക് പോകും. ആര് മുകളിലേക്ക് ഉയർത്തും? ഭാരം കുറഞ്ഞ നെയ്യ് പോലെയുള്ള ജോലിയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മുകളിലേക്കേ പോകൂ. ആര് താഴേക്ക് കാലുപിടിച്ചു വലിക്കാൻ? മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലല്ലേ കാര്യമുള്ളൂ. പ്രകൃതിയുടെ നിയമത്തിന് പണ്ട് ആളുകൾ ധർമ്മമെന്ന് പറഞ്ഞിരുന്നു. ധർമ്മത്തിനെ മനസ്സിലാക്കാനേ ആഗ്രഹിക്കുന്നില്ല, ധർമ്മനിയമങ്ങളെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പെട്ടുപിണഞ്ഞു തന്നെ കിടക്കും. ഈ സാധന ചെയ്ത് ചെയ്ത് ധർമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി വരും. എൻ്റെ കർമ്മം എങ്ങനെയോ അങ്ങനെ ഫലം വരും. ഞാൻ എൻ്റെ കർമ്മത്തിൽ ജാഗരൂകനായിരുന്നാൽ മതി. കഴിഞ്ഞുപോയതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കുറഞ്ഞപക്ഷം എൻ്റെ കർമ്മത്തെപ്രതി ഞാൻ ജാഗരൂകനായിരിക്കും. ഇത് പഠിക്കണം. എൻ്റെ കർമ്മത്തെപ്രതി സജഗനായിരിക്കണം എന്ന് അംഗീകരിക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും. ഏത് കർമ്മം? മൂന്ന് പ്രകാരത്തിലുണ്ടല്ലോ കർമ്മം. ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മമുണ്ട്. ഇതിലേത് കർമ്മം? സാധാരണക്കാരുടെ ബുദ്ധിയിൽ ഈ ശരീരം കൊണ്ടുള്ള പ്രവൃത്തികൾ വളരെ മഹത്വപൂർണമായതാണ്. കാരണം അത് വളരെ പ്രത്യക്ഷമാണ്, വളരെ പ്രഭാവശാലിയാണ്. വാണി കൊണ്ടുള്ളത് അതിലും തെല്ലു കുറഞ്ഞ മഹത്വം. മനസ്സിലെ കർമ്മത്തിൽ എന്തിരിക്കുന്നു? പല പല കാര്യങ്ങളും വന്നെന്നിരിക്കും, ഇല്ലെന്നുമിരിക്കും. എന്നാൽ ഉള്ളിൽ സത്യം നോക്കുവാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും മനസ്സുകൊണ്ടുള്ള കർമ്മമാണ് പ്രമുഖമെന്ന്. വാണിയുടെ കർമ്മം അത്രയും പ്രമുഖമല്ല, ശരീരകർമ്മങ്ങൾ അത്രയും മഹത്വമുള്ളതല്ല. മഹത്വമെന്നാൽ നമുക്ക് കിട്ടുന്ന ഫലമനുസരിച്ച് ശരീരകർമ്മത്തിൻ്റെ ഫലമല്ല ലഭിക്കുന്നത്, വാണിയുടെ കർമ്മത്തിൻ്റെ ഫലമല്ല ലഭിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ കർമ്മഫലമാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വാണിയുടെയും ശരീരത്തിൻ്റെയും കർമ്മം എന്താണ്? മനസ്സിൻ്റെ കർമ്മത്തിൻ്റെ തന്നെ ബാഹ്യ പ്രക്ഷേപണമാകുന്നു. മനസ്സിൻ്റെ കർമ്മം തന്നെ പുറത്ത് പ്രകടമാകുന്നു, വാണിയുടെ രൂപത്തിലും അഥവാ കായാകർമ്മ രൂപത്തിലും. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തിയുമായി നമ്മുടെ ബന്ധം അത്ര നല്ലതല്ല. അയാളെ കണ്ടപ്പോഴേ മനസ്സ് തന്നെ പണി തുടങ്ങി. വലിയ ദേഷ്യം വന്നു, ദുർഭാവന വന്നു, മനസ്സിൻ്റെ കർമ്മം ആരംഭിച്ചു. വളരെ വേഗത്തിലായി, തീവ്രമായി, വാണിയിൽ തുടങ്ങി. മൂന്ന് നാല് അനാവശ്യ ശബ്ദങ്ങൾ പറഞ്ഞു, അപമാനത്തിൻ്റെ രണ്ട് നാല് വാക്കുകൾ പറഞ്ഞു. വാണിയുടെ ദുഷ്കർമ്മമായി, മനസ്സിൻ്റെ കർമ്മം വീണ്ടും തീവ്രമായി. ശരീരത്തിലിറങ്ങി, രണ്ടടി വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ കയ്യിൽ തോക്കുണ്ടായിരുന്നു, ഒരു വെടിവെച്ചു, കൊന്നു. ശരീരത്തിൻ്റെ ദുഷ്കർമ്മമായി. നോക്കൂ ഈ വാണിയുടെ ദുഷ്കർമ്മം. ശരീരത്തിൻ്റെ ദുഷ്കർമ്മം എന്താണ്? മനസ്സിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ സന്താനങ്ങളല്ലേ? മനസ്സിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ബാഹ്യപ്രകടനമല്ലേ? പ്രകൃതി മനസ്സിൻ്റെ കർമ്മത്തിനെയാണ് നോക്കുന്നത്, വാണിയുടെയും ശരീരത്തിൻ്റെയും കർമ്മത്തിനെ ഒട്ടും നോക്കുന്നില്ല. ഫലം കിട്ടുന്നത് മനസ്സിൻ്റെ കർമ്മത്തിനാണ്. ദുഷ്കർമ്മത്തെപ്പോലെ തന്നെ സത്കർമ്മത്തിൻ്റെയും കഥ ഇതുതന്നെ. ഒരാളെ കണ്ടപ്പോൾ മനസ്സിൽ വലിയ കരുണ ഉയർന്നു, ദേഹി ഉണർന്നു. ഇത് മനസ്സിൻ്റെ കർമ്മമായി, തീവ്രമായി, തീവ്രമായി വാണിയിലിറങ്ങി. വളരെ സ്നേഹത്തോടെ രണ്ടു നാല് നല്ല വാക്കുകൾ, ആശ്വാസം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞു. വാണിയുടെ സത്കർമ്മമായി, വീണ്ടും തീവ്രമായി. ശരീരത്തിലിറങ്ങി, ശരീരം കൊണ്ട് സേവ ചെയ്തു, എന്തോ കൊടുത്തു. ശരീരത്തിൻ്റെ സത്കർമ്മമായി. വാണിയുടെ സത്കർമ്മവും ശരീരത്തിൻ്റെ സത്കർമ്മവും മനസ്സിൻ്റെ സത്കർമ്മത്തിൻ്റെ തന്നെ സന്താനങ്ങളാണ്, അതിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. പ്രകൃതി നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പ്രവൃത്തിക്കുള്ള ഫലമാണ് തരുന്നത്. ഇതും ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. വെറും ഒരു ഉദാഹരണമാണ്, മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം. ഒരുപാട് വലിയൊരു പണക്കാരൻ കുറേ പണവും കൊണ്ടൊരു കാട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. മറുവശത്തു നിന്നും കുറേ കൊള്ളക്കാർ വരുന്നു. ഇയാളുടെ കയ്യിൽ ഒരുപാട് പണമുള്ളത് അവർ മനസ്സിലാക്കി. ലോഭത്തോടെ പണമെല്ലാം എടുക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇയാൾക്ക് തൻ്റെ ലോഭം, കൊടുക്കുന്നില്ല, തരില്ല എന്ന് പറഞ്ഞു. കൊള്ളക്കാർക്ക് ക്രോധം, ക്രോധം മൂലം കത്തിയെടുത്ത് ഇയാളുടെ വയറ്റിൽ കുത്തിയിറക്കി. അയാൾ മരിക്കുന്നു. ഇതൊരു സംഭവം. മറ്റൊരു സംഭവം, ഒരാൾക്ക് വയറിൽ എന്തോ രോഗം പിടിപെട്ടു, എന്തോ വ്രണമോ അൾസറോ അങ്ങനെ എന്തെങ്കിലും. ഡോക്ടർ പലപ്രകാരത്തിലുള്ള മരുന്ന് നോക്കി, ഫലിച്ചില്ല. ഇനി ഒരു മാർഗമേയുള്ളൂ, നീ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് വ്രണം നീക്കാം, ശരിയാക്കാം. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തുന്നു, തൻ്റെ കത്തിയെടുക്കുന്നു, ഇയാളുടെ വയറ്റിൽ കുത്തിയിറക്കുന്നു. ദുര്യോഗവശാൽ അയാൾ മരിച്ചു. ഇനി പറയൂ, ഈ പ്രകൃതി, പരമാത്മ, അല്ലാഹു ഈ കൊള്ളക്കാരനും ഡോക്ടർക്കും ഒരേ ശിക്ഷയായിരിക്കുമോ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. ചിത്തത്തിൻ്റെ ചേതന എങ്ങനെയായിരുന്നു? കൊള്ളക്കാരൻ്റെ മനസ്സിൽ ദുർഭാവന നിറഞ്ഞിരുന്നു, ഡോക്ടർ ചിത്തത്തിൽ സദ്ഭാവന നിറഞ്ഞിരുന്നു. ചിത്തത്തിൻ്റെ ചേതനയ്ക്കനുസരിച്ചേ പരിണാമമുണ്ടാകൂ, ശരീരത്തിൻ്റെ കർമ്മമനുസരിച്ചല്ല. ഇതുപോലെ വാണിയുടെ കർമ്മമനുസരിച്ചല്ല, മറ്റൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരാളുമായി നമ്മുടെ ബന്ധം ഒട്ടും നല്ലതല്ല. കീരിയും പാമ്പും പോലെ ഒരാൾക്ക് മറ്റൊരാളെ കാണുന്നതേ ഇഷ്ടമല്ല. അയാളെ കാണുമ്പോഴേ മനസ്സ് ദ്വേഷം തുടങ്ങും, ദ്രോഹമുണരും, ദേഷ്യത്തിൽ അനാവശ്യം പറയും, വാണി കൊണ്ട് ദുഷ്കർമ്മം ചെയ്യും. പന്നി, കഴുത, ഇതൊരു സംഭവം. രണ്ടാമതൊരു സംഭവം, എൻ്റെ സ്വന്തം മകൻ എവിടെയോ ചെളിയിൽ പൊടിയിൽ കളിച്ചിട്ട് വരുന്നു, തുണി മുഴുവനും അഴുക്കാക്കി വരുന്നു, ചീത്തയാക്കി വരുന്നു. അവനെ കണ്ടപ്പോൾ പറയുന്നു, പന്നി, കഴുത, വാണിയുടെ ഒരേ വാക്കുകൾ. എന്നാൽ ആദ്യത്തെ അവസ്ഥയിൽ എത്രമാത്രം ദ്വേഷം, എത്ര ദുർഭാവന! രണ്ടാമത്തെ അവസ്ഥയിൽ എത്രമാത്രം സ്നേഹം, വാത്സല്യം! പ്രകൃതി നോക്കുന്നത് ചിത്തത്തിൻ്റെ ചേതന എന്താണെന്നാണ്. അതേപോലെ തന്നെ ചിത്തത്തിൻ്റെ ചേതന എന്താണ്? അതാണ് ബീജം. അതനുസരിച്ചേ ഫലം വരൂ. അതുകൊണ്ടാണ് മനസ്സ് പ്രധാനമായത്. വ്യക്തി സമ്യക് സമ്പുദ്ധനായിത്തീർന്നാൽ, അർഹതനായിത്തീർന്നാൽ ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കും. മനസ്സാണ് പ്രധാനം, മനസ്സാണ് പ്രമുഖം. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ഉദ്ഘോഷിക്കും.
മനോപുബ്ബംഗമാധമ്മ.
എന്തും ഉത്പന്നമാകുന്നതിനു മുൻപ് മനസ്സ് ഉത്പന്നമാകും. അതുകൊണ്ട് മനോസേഠ, മനസ്സാണ് ശ്രേഷ്ഠം, മനസ്സാണ് പ്രധാനം. മനോമയ, മനോമയ. ജീവിതത്തിൽ നമുക്കനുഭവമാകുന്നതെല്ലാം അകത്തും പുറത്തും എല്ലാമെല്ലാം മനോകർമ്മത്തിൻ്റെ പരിണാമങ്ങളാണ്. അതുകൊണ്ട് മനോമയം. മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാകുന്നു. സ്വന്തം അനുഭവത്തിൻ്റെ കാര്യം പറയുന്നു. പ്രദുഷ്ടമായ മനസ്സുകൊണ്ട്, മലിനമായ മനസ്സുകൊണ്ട് വാണിയുടെ ജോലി ചെയ്താലും, ശരീരത്തിൻ്റെ ജോലി ചെയ്താലും, അടുത്തറ അഴുക്കായാൽ ദുഃഖം അതിൻ്റെ പുറകെ, കാളവണ്ടിയിൽ കാളയ്ക്ക് പുറകെ കെട്ടിയിരിക്കുന്ന വണ്ടിച്ചക്രം പോലെ എപ്പോഴും ഉണ്ടായിരിക്കും. വണ്ടിയിൽ കെട്ടിയിരിക്കുകയല്ലേ, എവിടെ ഓടിയാലും കാളവണ്ടിയുടെ ചക്രം പുറകിലുണ്ട്, വണ്ടിച്ചക്രം പുറകിലുണ്ട്. മലിനമായ മനസ്സോടുകൂടി എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്തിട്ട് ഈ ദേശത്ത് പോയാലും ആ ദേശത്ത് പോയാലും, ഇവിടെ ജനിച്ചാലും അവിടെ ജനിച്ചാലും, അവിടെ ദുഃഖം പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. ഇത് പ്രകൃതിയുടെ നിശ്ചിതമായ നിയമമാണ്. അതേപോലെ നിർമ്മലമായ മനസ്സോടുകൂടി, തെളിഞ്ഞ മനസ്സോടുകൂടി എന്തെങ്കിലും ജോലി, വാണിയുടേതായാലും ശരീരത്തിൻ്റേതായാലും, എന്തു പറ്റും? സുഖം തണലുപോലെ നമ്മുടെ പുറകെ ഉണ്ടായിരിക്കും. എവിടെ പോയാലും നിഴൽ, തണൽ ഉണ്ടായിരിക്കും. പ്രകൃതിയുടെ നിയമമാണ്. മനസ്സിൽ ഏത് ചേതനയോടെ കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ ബീജം കൂടെ കൊണ്ടു നടക്കും, അതിൻ്റെ ഫലവും കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി. ഈ പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും അനുഭൂതി കൊണ്ടറിഞ്ഞ് എല്ലാ വ്യക്തിയും ഇതുപോലുള്ള അനുഭൂതികൾ കൊണ്ടറിയും. ഇധത്തപ്പതി പേച്ചതപ്പതി പാപകാരി. ആരാണ് പാപകാരി? പാപപ്രവൃത്തികൾ ചെയ്യുന്നവൻ ആരാണ്? മനസ്സിനെ മലിനമാക്കി ശരീരവും വാണിയും കൊണ്ട് ജോലി ചെയ്താൽ, ക്രോധമുണർത്തി ചെയ്താലും, ദ്വേഷമുണർത്തി ചെയ്താലും, ദുർഭാവനയുണർത്തി ചെയ്താലും കാണാം. വിവശന ചെയ്യുവാൻ തുടങ്ങിയാൽ ശരിക്കും കാണാം. വിവശന ചെയ്യാതെ ചിന്തനവും മനനവും ചെയ്യുന്നയാൾക്ക് മനസ്സിലാകുകയില്ല. സംവേദനകളെ അടിസ്ഥാനമാക്കി വിവശന ചെയ്തു തുടങ്ങുമ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കും. മനസ്സിനെ മലിനമാക്കി തപിച്ചു തുടങ്ങി, വളരെ സന്താപമുണ്ടായി, അകത്ത് വലിയ ജ്വലനമുണ്ടായി. ജ്വലനത്തിൻ്റെ ബീജമല്ലേ ഇട്ടത്? ജ്വലനത്തിൻ്റെ ബീജം നമുക്ക് ജ്വലനമേ തരൂ. അതിൻ്റെ ഫലം കൂടുതൽ വലിയ ജ്വലനം. നരകജ്വലനത്തിൻ്റെ ബീജം പിന്നീട് നരകജ്വാല തന്നെ കൊണ്ടുവരും. പിന്നീടുള്ള കാര്യം മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ ജീവിതത്തിലെ കാര്യം മനസ്സിലാക്കും. പുറമേ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ അകത്ത് ദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നു. അത് അന്തർമനസ്സിൻ്റെ ആഴത്തിൽ നമ്മൾ ഒരിക്കലും ചെന്ന് കാണാത്ത ആ സ്ഥാനത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ സ്വഭാവമാണ്, അന്തർമനസ്സിൻ്റെ സ്വഭാവമാണ്. ഇഷ്ടമല്ലാത്തത് നടന്നാൽ ഇതുപോലുള്ള ദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കും. ഇതിൻ്റെ സ്വഭാവത്തിനെ കൂടുതൽ പുഷ്ടമാക്കി, വീണ്ടും അതുപോലുള്ള അനിഷ്ട സംഭവം നടന്നു, വീണ്ടും വിത്ത് വിതച്ചു. ഇപ്പോഴും തപിക്കും, കൂടെ കൂടെ ഇതുപോലുള്ള ബീജം വിതച്ച് സന്തപിച്ചുകൊണ്ടിരിക്കും. ഇത് ജീവിതത്തിൽ മനസ്സിലാക്കാം. എത്ര വ്യാകുലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് എന്ത് ജോലി ചെയ്താലും ശരീരത്തിൻ്റേതായാലും വാണിയുടേതായാലും കാണാം വലിയ ശാന്തി അനുഭവിച്ചു തുടങ്ങും. കാരണം മൈത്രിയാണ് ഉണരുന്നത്, കരുണയാണ് ഉണരുന്നത്, സദ്ഭാവനയാണ് ഉണരുന്നത്. വളരെ ശാന്തി അനുഭവിച്ചു. ബീജം വിതയ്ക്കുമ്പോൾ ശാന്തി അറിഞ്ഞു. ഈ ബീജത്തിൻ്റെ സ്വഭാവം ശാന്തിയുടെ ശാന്തമായ സ്വഭാവം. ശാന്തമായ സ്വഭാവം ശാന്തിയെ ഫലമായി കൊണ്ടുവരൂ. ഇങ്ങനെ ശാന്തി ബീജം വിതയ്ക്കുന്ന സ്വഭാവം കൂടെ കൂടെ ഇതതിൻ്റെ ഫലമായ ശാന്തി കൊണ്ടുവരും. ഈ സ്വഭാവം കൂടെ കൂടെ പുഷ്ടമായിത്തീരുകയാണ്. നമുക്ക് മുന്നോട്ടും സുഖം തന്നെ സുഖം. ഇതനന്തതി പേച്ചനന്തതി, എല്ലായിടത്തും ആനന്ദം തന്നെ ആനന്ദം. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇതിൽ ആർക്കും തടസ്സം സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. പ്രകൃതിയുടെ ഈ നിയമത്തെ ഒരാൾ എത്ര വേഗം മനസ്സിലാക്കുന്നുവോ, അതനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നുവോ, അത്രയും മംഗളമായി. തൻ്റെ മാനസിക കർമ്മങ്ങളിൽ കാവൽ വയ്ക്കുന്ന ആൾക്ക് അയാളുടെ ശാരീരിക കർമ്മങ്ങളെയും വാണിയുടെ കർമ്മങ്ങളെയും കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല. മനസ്സ് ജാഗരൂകമാക്കിയാൽ സ്വയം ശരീരം തനിക്ക് ഹാനികരമായൊന്നും ചെയ്യുകയില്ല, മറ്റുള്ളവർക്കും ഹാനികരമായൊന്നും ചെയ്യുകയില്ല. അതുപോലെ മനസ്സ് ജാഗരൂകമാക്കിയാൽ വാണിയും സ്വയം ഹാനികരമായൊന്നും ചെയ്യുകയില്ല, മറ്റുള്ളവർക്കും ഹാനികരമായൊന്നും ചെയ്യുകയില്ല, ചെയ്യുവാൻ പറ്റുകയില്ല. നമ്മൾ വേരിനെ നേരെയാക്കിയില്ലേ? വേര് നന്നാക്കിയാൽ വൃക്ഷം മുഴുവനും നന്നാവും, ആരോഗ്യമുള്ളതാകും. വേരിൽ രോഗമുണ്ടെങ്കിൽ എങ്ങനെ നിരോഗിയാകും? അതുകൊണ്ട് വേര് നന്നാക്കുവാൻ നമ്മുടെ മനസ്സിൻ്റെ വേര് സംവേദനകളുമായി ചേർന്നാണ് ഇരിക്കുന്നത്. രാത്രിയും പകലും നമ്മുടെ ഈ അന്തർമനസ്സ് എന്ന് പറയുന്ന ഭാഗം സംവേദനകളുമായി കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. അതിന് പ്രിയമായി തോന്നിയാൽ രാഗമുണർത്തും, ആസക്തി ജനിപ്പിക്കും. അപ്രിയമായാലോ ദ്വേഷമുണർത്തും. ഈ രാഗരഞ്ജിതവും ദ്വേഷദൂഷിതവുമായിരിക്കുക എന്നത് അതിൻ്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു. നമുക്ക് ആ സ്വഭാവം മാറ്റണം. അതുകൊണ്ടാണ് ഈ ജോലി മുഴുവനും ചെയ്യുന്നത്. മനസ്സിൻ്റെ കർമ്മങ്ങൾക്ക് എങ്ങനെ കാവലേർപ്പെടുത്താം? മനസ്സെന്താണെന്നേ അറിഞ്ഞുകൂടാ. ഏതു പക്ഷിയാണ് മനസ്സ്? പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്, അനുഭവമുണ്ടായില്ലല്ലോ. ഈ സാധന ആ ജോലി ചെയ്യിപ്പിക്കും. ശ്വാസത്തെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ തോന്നിയത് ശ്വാസവും പ്രശ്വാസവും ശരീരത്തിൻ്റെ പ്രക്രിയകൾ ആണെന്നാണ്. എന്നാൽ ശ്വാസത്തിനെ ആശ്രയിച്ച് മനസ്സിൻ്റെ മുഴുവൻ പ്രപഞ്ചവും മനസ്സിലായി തുടങ്ങും. മുന്നോട്ടു പോകുമ്പോൾ കൂടെ കൂടെ മനസ്സിലാകും. അതേപോലെ ശരീരത്തിലെ ചൂടും തണുപ്പും തുടിപ്പും എല്ലാം പുറമേ തോന്നും. ശരീരത്തിൻ്റെ പ്രപഞ്ചമാണിതെല്ലാമെന്ന്. ഇതും മനസ്സുമായിട്ടെന്താണ് ബന്ധം? മുന്നോട്ടു പോകുമ്പോൾ ശരിക്കും മനസ്സിലാകും. ഇതും മനസ്സുമായി വലിയ ബന്ധമാണുള്ളത്, മനസ്സിൻ്റെ വികാരങ്ങളുമായി വലിയ ബന്ധമുണ്ടെന്ന്. അങ്ങനെ നല്ലതുപോലെ മനസ്സിലാകും. സമ്യക് സമ്പുദ്ധനായ വ്യക്തി ഈ സത്യത്തെ അറിയും. ഈ ശരീരം, മനസ്സ്, മറ്റ് വെളിയിലുള്ള ആലംബനങ്ങളെ കളയൂ. വെളിയിലുള്ള ആലംബനങ്ങളെക്കൊണ്ട് അകത്തെന്ത് നടക്കുന്നു? ഇതാണ് കാര്യമായുള്ളത്. ഇതിനെയാണ് നേരെയാക്കേണ്ടത്. ശരീരവും ചിത്തവുമടങ്ങിയ പ്രപഞ്ചവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിനെ വിഭാജനം, വിഘടനം, വിഭാജനം, വിഘടനം, വിശ്ലേഷണം ചെയ്ത് ആ അവസ്ഥയിലെത്തി. അവിടെ വളരെ ചെറിയ ചെറിയ സൂക്ഷ്മമായ പരമാണുക്കൾ മാത്രം ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു, ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. അതേപോലെ ചിത്തത്തിൻ്റെയും ചിത്തവൃത്തിയുടെയും വിഘടനം വിശ്ലേഷണം ചെയ്ത് ചെയ്ത് ആ അവസ്ഥയിലെത്തി. കണ്ടു, ഏതാണ്ട് 121 പ്രകാരത്തിലുള്ള ചിത്തങ്ങളുണ്ട്, 52 പ്രകാരത്തിലുള്ള ചിത്തവൃത്തികളുണ്ട്. ഈ ക്ഷണം ഈ ചിത്തമുണർന്നു. ഏത് ചിത്തവൃത്തിയോടുകൂടി ഉണർന്നു? ഈ ചിത്തമുണർന്നു. ഏത് ചിത്തവൃത്തിയോടുകൂടി? ഇങ്ങനെ ചെറുതാക്കി പരമാണുക്കളെയും വിശ്ലേഷണം ചെയ്യുന്ന അവസ്ഥയിലെത്തും. വളരെ ഉയർന്ന അവസ്ഥയാണത്. വളരെ സമയമെടുക്കും. അതൊന്നും ഇപ്പോൾ അറിയണ്ട. അതിൻ്റെ പേരുകളും എണ്ണണ്ട. ഈ 121 ഏതാണ്, 52 ഏതാണ്, അതുകൊണ്ട് എന്ത് നേടാൻ? അതെല്ലാം ഓർമ്മ വച്ചിട്ട് സ്കൂളിലെയോ കോളേജിലെയോ പരീക്ഷയൊന്നും എഴുതാനില്ല. നമുക്ക് അനുഭവമാണ് വേണ്ടത്. അനുഭവമാകുന്നത് ആദ്യം മനസ്സിലെ 4 വലിയ വലിയ ഭാഗങ്ങൾ, നമ്മുടെ ചേതനയുടെ 4 വലിയ വലിയ ഭാഗങ്ങൾ നമ്മുടെ അനുഭൂതിയിൽ കാണുവാൻ തുടങ്ങിയത്. അത് മനസ്സിലാക്കാം, അനുഭൂതിയിലറിയാം. എന്താണ് മനസ്സിൻ്റെ വലിയ ഭാഗങ്ങൾ? ഒരു വലിയ ഭാഗം അന്നത്തെ ഭാഷയിൽ വിജ്ഞാനം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വിജ്ഞാനം സയൻസിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അന്നത്തെ ഭാഷയിൽ വിജ്ഞാനമെന്നാൽ കോൺഷ്യസ്നസ്, അതായത് മനസ്സിൻ്റെ അറിയുവാൻ സഹായിക്കുന്ന ഭാഗം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, തൊലി. ഈ 5 നിർജ്ജീവങ്ങളാണ്. ഈ വിജ്ഞാനം കൂടി ചേർന്നില്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നവയല്ല. കണ്ണിൻ്റെ വിജ്ഞാനം കണ്ണോടുകൂടി ചേരുമ്പോൾ എന്തെങ്കിലും കാണും. ചെവിയുടെ വിജ്ഞാനം ചെവിയോടുകൂടി ചേരുമ്പോൾ എന്തെങ്കിലും കേൾക്കും. മൂക്കിൻ്റേത് മൂക്കിനോടുകൂടി ചേരുമ്പോൾ എന്തെങ്കിലും മണക്കും. നാവിൻ്റേത് നാവിനോടുകൂടി ചേരുമ്പോൾ എന്തെങ്കിലും രുചിയറിയും. അതുപോലെ തന്നെ തൊലിയുടെ വിജ്ഞാനം തൊലിയോടുകൂടി ചേരുമ്പോൾ എന്തെങ്കിലും സ്പർശമറിയും. ഈ വിജ്ഞാനം അറിയുന്ന പണിയാണ് ചെയ്യുന്നത്. അതായത് ചെവിയിലൊരു ശബ്ദമെത്തി. ഇതെന്തോ ഒരു ശബ്ദം പടപട ചെവിയിലുണ്ടായി. ഇത്രമാത്രം അറിയും. ഇപ്പോൾ മനസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം തലയുയർത്തും. അന്നത്തെ ഭാഷയിൽ ഇതിനെ സംജ്ഞ എന്ന് പറഞ്ഞിരുന്നു. ഇൻ്റലക്റ്റ് എന്നോ ബുദ്ധി എന്നോ പറയും. അതിൻ്റെ ജോലി തിരിച്ചറിയുക എന്നതാണ്. ഇതുവരെയുള്ള അനുഭവങ്ങളുണ്ട്, ഓർമ്മകളുണ്ട് ബുദ്ധിയിൽ. അതിൻ്റെ ശക്തിയാൽ തിരിച്ചറിയും. ഈ വന്ന ശബ്ദം എങ്ങനെയുള്ളതാണ്? അനാവശ്യമാണ്, പ്രശംസയുടേതാണ്. ഇപ്രകാരം അതിനെ തിരിച്ചറിയുന്നു. തിരിച്ചറിയുന്നതുകൊണ്ട് തീരുന്നില്ല, വിലയിരുത്തുന്നു. അനാവശ്യമാണ്, വളരെ ചീത്തയാണ്, പ്രശംസയാണ്, വളരെ നല്ലതാണ്. ഇതേപോലെ രൂപം കണ്ടു. നല്ലത് ചടത, ഗന്ധം വന്നു. നല്ലത് ചീത്ത, രസം വന്നു. നല്ലത് ചീത്ത, സ്പർശമുണ്ടായി. നല്ലത് ചീത്ത. ഇനിയൊരു ഇന്ദ്രിയമുണ്ട്, മനസ്സ്. അത് നമ്മുടെ ഇന്ദ്രിയമാണ്. അതിലും ചിന്തനങ്ങൾ നടക്കുന്നു. നല്ലതാണ്, ചീത്തയാണ്. ഇങ്ങനെ മൂല്യനിർണയം നടത്തും, തിരിച്ചറിയും, മൂല്യനിർണയം നടത്തും. ഇത്രയാകുമ്പോൾ മനസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗം തലയുയർത്തും. അതിനെ അന്നത്തെ ഭാഷയിൽ വേദന എന്ന് പറഞ്ഞിരുന്നു. ഇന്നതിനെ സംവേദന എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ തലത്തിൽ ഏതെങ്കിലും സംഭവമുണ്ടായി. ശബ്ദമെത്തി, ചെവിയിൽ തട്ടി. ആ സമയം വേദന ഉണരും. ശരീരം മുഴുവനും പ്രകമ്പനമുണ്ടായി. ഓട്ടുപാത്രത്തിൽ മുട്ടിയതുപോലെ പാത്രമാകമാനം വിറച്ചു. ആ സമയം ശരീരമാകമാനം കമ്പനമുണ്ടായി. സംജ്ഞ ആ ശബ്ദം അനാവശ്യം പറഞ്ഞതാണ്, വളരെ ചീത്തയാണെന്ന് പറഞ്ഞതോടെയാണ് ശരീരത്തിൽ കമ്പനമുണ്ടായത്. ഈ അവസ്ഥ കുറേ കഴിയുമ്പോൾ അനുഭവമാകുന്നതാണ്. എന്നാൽ അനുഭവമാകും. ഇപ്പോൾ ഇത്രയും മനസ്സിലാകും. അനാവശ്യമാണ്. അറിഞ്ഞതോടെ ശരീരത്തിൽ ഉണർന്ന സംവേദന വലിയ ദുഃഖതമായി, വലിയ ദുഃഖതമായി മാറി. ഒരാൾ അനാവശ്യം പറഞ്ഞു. നമുക്ക് തോന്നും അനാവശ്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ദുഃഖമുണ്ടായി. എന്നാൽ മനസ്സിന് ദുഃഖമുണ്ടായത് ശരീരത്തിൽ ദുഃഖമുണ്ടായ സംവേദന ഉണ്ടായപ്പോൾ മാത്രമാണ്. ശരീരത്തിലെ ഈ ദുഃഖത സംവേദനകളെ അറിയുന്നേയില്ല. എന്നിട്ട് പറയുന്നു, എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായി, എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായി. അതുകൊണ്ട് ദ്വേഷം ചെയ്യുന്നു, ദ്വേഷം ചെയ്യുന്നു. സ്വയം നന്നാവുന്നതെങ്ങനെ? മേലെ മേലെ നന്നായി നിന്നുപോകും. വേരുവരെ എങ്ങനെ നന്നാകും? ശരീരത്തിൽ അനുഭൂതിയുണ്ടായി. ദുഃഖതമായപ്പോൾ വേദന ജോലി തുടങ്ങി, ദുഃഖതമായി. പ്രശംസയുണ്ടായപ്പോൾ ശരീരത്തിൽ അനുഭൂതിയുണ്ടായി, വലിയ സുഖതമായി. തരംഗങ്ങൾ സുഖതമായി, ദുഃഖതമായി. ഇത് മൂന്നാമത്തെ ഭാഗത്തിൻ്റെ വേദനയുടെ ജോലി. ഇത്രയുമായപ്പോൾ മനസ്സിൻ്റെ നാലാമത്തെ ഭാഗം തലയുയർത്തി. ഇതിനെ ഭാരതത്തിൻ്റെ പുരാതന ഭാഷയിൽ സംസ്കാരമെന്ന് പറഞ്ഞിരുന്നു. സംസ്കാരം, അതിൻ്റെ ജോലി പ്രതിക്രിയ ചെയ്യുക എന്നതാണ്. ശബ്ദം വന്നു, അറിയേണ്ടവ അറിഞ്ഞു. ശബ്ദം വന്നു, തിരിച്ചറിയേണ്ടവ തിരിച്ചറിഞ്ഞു. അനാവശ്യമാണ് കേട്ടത്. സംവേദന ഉണർത്തുന്നവ സംവേദന ഉണർത്തി. ഇത് വലിയ അപ്രിയമാണ്, ദുഃഖതമാണ്. ഇത്രയുമായപ്പോൾ നാലാമത്തെ ഭാഗം പറയുന്നു, വേണ്ട, ഇത് വേണ്ട, ദുഃഖതമായിരുന്നില്ലേ, വേണ്ട, വേണ്ട എന്ന് ദ്വേഷം ജനിച്ചു. മേലെ മേലെ തോന്നും. ദ്വേഷം ആരോടാണ് ജനിച്ചത്? അനാവശ്യത്തിനോടാണ്. ഇന്ന് അനാവശ്യം ഇഷ്ടപ്പെട്ടില്ല. ഇത് വിവസന ചെയ്യാത്തവരുടെ കാര്യമാണ്. വിവസന ചെയ്യുന്നവർ ആഴം വരെ ഈ 10 ദിവസത്തിൽ ആ അവസ്ഥയിലെത്താം. നല്ല കാര്യം. സമയമെടുക്കും. ആഴത്തിലെത്തുമ്പോൾ സ്പഷ്ടമാവും, മനസ്സിലാകും. ഞാൻ ദ്വേഷമുണർത്തിയത് ദുഃഖതമായ സംവേദനയോടായിരുന്നു. അനാവശ്യം കേട്ടതിനോടല്ലായിരുന്നു. അനാവശ്യം കേട്ടതിനു ശേഷം ശരീരത്തിൽ ദുഃഖതമായ സംവേദനയുണ്ടായി. അപ്പോഴാണ് മനസ്സിൽ ദ്വേഷം ജനിച്ചത്. വേണ്ട, വേണ്ട, വേണ്ട. ഇതേപോലെ പ്രശംസ കേട്ടു. അത് കാരണമുണ്ടായി വിലയിരുത്തൽ. വളരെ നല്ലത്, വളരെ നല്ലത്. സുഖത സംവേദനയുണ്ടായി. രാഗമുണർന്നു. വേണം, വേണം എന്ന് മനസ്സു പറഞ്ഞു. ഈ സംവേദനകളെ അറിയാതെ എങ്ങനെ മനസ്സിലാകും കർമ്മസംസ്കാരങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന്? നമ്മുടെ എല്ലാ കർമ്മസംസ്കാരങ്ങളും സംവേദനകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ സാധന ചെയ്യുന്നത്, സംവേദനകളെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന്. എന്നിട്ട് നമ്മൾ എന്ത് പ്രതിക്രിയയാണ് ചെയ്യുന്നത്? എന്ത് കർമ്മസംസ്കാരമാണ് ജനിപ്പിക്കുന്നത്? ദ്വേഷത്തിൻ്റേതാണോ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? രാഗത്തിൻ്റേതാണോ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കും. ജാഗരൂകരായിരുന്നാൽ സ്വഭാവം മാറുവാൻ തുടങ്ങും. നമുക്കറിയാനേ പറ്റുന്നില്ല എവിടെയാണ് ജനിക്കുന്നത്. പാമ്പ് മാളത്തിൽ നിന്നും തല പുറത്തിടുന്നത് എപ്പോഴാണ് എന്നറിയുന്നില്ല. പുറത്തുവന്ന് പണം വിടർത്തി അപ്പോഴാണ് അറിയുന്നത് സർപ്പമാണ് എന്ന്. അപ്പോൾ അപകടകാരിയായി. എവിടെ രാഗമുണർന്നു അവിടെ നമുക്ക് ബോധമില്ല. അത് തലയ്ക്ക് മുകളിലായപ്പോൾ ബോധം വന്നു. രാഗമുണർന്നിരിക്കുന്നു. എവിടെ ദ്വേഷമുണർന്നു അവിടെ നമുക്ക് ബോധമില്ല. ദ്വേഷം തലയ്ക്ക് മുകളിലായപ്പോൾ ബോധം വന്നു. ദ്വേഷമുണർന്നിരിക്കുന്നു. നമുക്ക് നമ്മളെ തിരുത്തുവാൻ കഴിയാതെ വരുന്നു. വേരുമുതൽ തിരുത്തുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ സംസ്കാരമാണ്, ഇതാണ് കർമ്മം, ഇതാണ് കർമ്മബീജം. ഈ വിജ്ഞാനം അറിയുന്ന ജോലി ചെയ്യുന്നു. അത് കർമ്മബീജമല്ല, അതിന് ഫലമുണ്ടാകുന്നില്ല. ഈ സംജ്ഞ തിരിച്ചറിയുന്ന ജോലിയും വിലയിരുത്തലും നടത്തുന്നു. ഇത് ബീജമല്ല, ഇതിനും ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഈ വേദന, അനുഭൂതി, സുഖതം അല്ലെങ്കിൽ ദുഃഖതം, ഇതും ബീജമല്ല, ഇതിനും ഫലം വരുന്നില്ല. ഈ സംസ്കാരം, സംവേദന വന്നു, സുഖതമായി നമ്മൾ രാഗസംസ്കാരമുണർത്തി, ദുഃഖതമായി നമ്മൾ ദ്വേഷസംസ്കാരമുണർത്തി. ഇതാണ് ബീജം. ഇത് ഫലം തരും. നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെ, രാഗത്തിൻ്റെ സ്വഭാവത്തെ ദൃഢമാക്കുന്നു. ഇത് സംസ്കാരമാണ്. ദ്വേഷത്തിൻ്റെ സ്വഭാവത്തെ ദൃഢമാക്കുന്നു. ഇത് സംസ്കാരമാണ്. ഈ സ്വഭാവത്തെ മാറ്റുന്ന ജോലി ഇവിടെ എത്തിയെങ്കിലേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം മനസ്സിലാക്കണം. സംസ്കാരത്തിന് മേൽ സംസ്കാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് പ്രകാരത്തിലുള്ള സംസ്കാരം. ഒന്ന് വെള്ളത്തിൽ വരച്ച വര പോലെ, ഒരിടത്ത് വരച്ചുകൊണ്ടിരുന്നു, മറ്റൊരിടത്ത് മാഞ്ഞുകൊണ്ടുവരുന്നു. സംസ്കാരമുണ്ടായി തീർന്നു, ഉണ്ടായി തീർന്നു. അതിൻ്റെ വലിയ പ്രഭാവമൊന്നും ഉണ്ടായില്ല. വേറെയൊരു കർമ്മസംസ്കാരം മണലിൽ വരയ്ക്കുന്ന വരപോലെയാണ്. കാലത്തെ വരച്ചു, വൈകുന്നേരമായപ്പോഴേക്കും മാഞ്ഞുപോയി. മൂന്നാമതൊന്ന് പാറമേൽ കൊത്തിവച്ചതുപോലെ, ഉളിയും കൊട്ടുവടിയും ഉപയോഗിച്ച് വരച്ചതുപോലെ. ഇതും മായും, പക്ഷേ കുറേയേറെ സമയമെടുക്കും. വളരെ ആഴത്തിലുള്ള കർമ്മസംസ്കാരം, കല്ലിൽ കൊത്തിയതുപോലുള്ളവ നമുക്ക് പുതിയ ഭവം തരുന്നവയാണ്, പുതിയ ജന്മം തരുന്നവ. ഇത്ര ആഴത്തിലുള്ള സംസ്കാരങ്ങളും എത്രമാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ദിവസം മുഴുവനും സംസ്കാരമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. രാത്രി ഇന്നെത്ര സംസ്കാരമാണ് ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുവാനിരുന്നാൽ ഒന്നോ രണ്ടോ വളരെ ആഴത്തിലുള്ളവ ഓർമ്മ വരും. അങ്ങനെ പറയേണ്ടിയിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ പറയേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, എനിക്കിതുപോലുള്ള ഭാവം പാടില്ലായിരുന്നു. ഈ കല്ലിൽ കൊത്തിയതുപോലുള്ളവ ഉണർന്നുവന്നു. ഒരു മാസം കഴിഞ്ഞ് ചിന്തിക്കാനിരുന്നാൽ ഒരു മാസത്തിനകത്ത് കല്ലിൽ കൊത്തിയതുപോലെയുള്ള എത്ര സംസ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നോ രണ്ടോ വളരെ കൂടുതൽ ഓർമ്മയുള്ളവ, പ്രഭാവശാലിയായവ ഓർമ്മ വന്നു. വർഷം പിന്നിട്ട് ചിന്തിക്കുമ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ ഓർമ്മ വരും. ഇതുപോലെ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും മരണക്ഷണത്തിൽ വളരെ ആഴത്തിലുള്ള കല്ലിൽ കൊത്തിയവ ഉണർന്നു മുകളിൽ വരും. പ്രകൃതിയുടെ നിയമമാണ്, വന്നിരിക്കും. സംസ്കാരമുയർന്നു മുകളിൽ വന്നത് തരംഗരൂപത്തിലായിരിക്കും. ഏത് പ്രകാരത്തിലുള്ള തരംഗമാണ്? നരകത്തിലേക്കുള്ളതോ സ്വർഗത്തിലേക്കുള്ളതോ ബ്രഹ്മലോകത്തിലേക്കുള്ളതോ, വലിയ സുഖതമായ തരംഗങ്ങളോ വലിയ ദുഃഖതമായ തരംഗങ്ങളോ ഭാരമുള്ള തരംഗങ്ങളോ, എല്ലാ കർമ്മസംസ്കാരവും തരംഗങ്ങൾ, തരംഗങ്ങൾ തന്നെയാണ്, മറ്റൊന്നുമല്ല. എങ്ങനെയുള്ള തരംഗമാണോ അങ്ങനെയുള്ള തരംഗങ്ങളിലേക്ക് കൊണ്ടുപോകും. സ്വയം കാന്തം പോലെ വലിച്ചുകൊണ്ടുപോകും. ഇത് പ്രകൃതിയുടെ നിശ്ചിത നിയമമാണ്. മൃത്യുവിൻ്റെ സമയത്ത് എങ്ങനെയുള്ള സംസ്കാരമാണ് ഉണരുന്നത്? കല്ലുപോലുള്ളവ ഉണർന്നാൽ താഴെത്തട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകും. മൃത്യുസമയത്ത് എങ്ങനെയുള്ളതാണ് ഉണർന്നത്? വെണ്ണ പോലെയുള്ള കനം കുറഞ്ഞവ ഉണർന്നു, മേലോട്ട് വലിച്ചുകൊണ്ടുപോകും. പ്രകൃതിയുടെ നിശ്ചിത നിയമമാണിത്. സാധന ചെയ്യുന്നത് മരിക്കുവാനും അറിയുവാനാണ്. മരിക്കുന്നതിനുള്ള കലയറിയണം. എല്ലാവരും മരിക്കും, വിപസ്സിയും മരിക്കും. ഇതുവരെ കിട്ടിയ സൂചനകളിൽ നിന്ന് മരിച്ച വിപസ്സുകളിൽ ആരും ഒന്നോ രണ്ടോ കേസിൽ സംശയം തോന്നിയിട്ടുണ്ട്. ബാക്കി വിപസന ചെയ്യുന്ന എല്ലാവരും അബോധാവസ്ഥയിൽ മരിച്ചിട്ടില്ല. നല്ലപോലെ ഉണർന്നു മരിക്കും. ഭയഭീതരായി മരിക്കുകയില്ല, നിർഭയരായി മരിക്കും. വ്യാകുലരായി മരിക്കുകയില്ല, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കും. എന്തിനു വ്യാകുലത? എന്തിനു ഭയം? പ്രൊമോഷനല്ലേ? ഡിമോഷനാണെങ്കിൽ കരഞ്ഞാൽ പോരെ? പ്രൊമോഷൻ കിട്ടുമ്പോൾ എന്തിനു കരയണം? ജാഗരൂകരായിരിക്കുമ്പോൾ സ്പഷ്ടമായി മനസ്സിലാകും, അറിയും പ്രൊമോഷനാകുകയാണ് എന്ന്. ഈ സമയം എന്താണ് ഉണർന്നത്? എന്തുണർന്നു? അതിനെ നോക്കുകയാണ്. എന്തുണർന്നു? അതിനെ നോക്കുകയാണ്. ഇതെപ്പോൾ സാധിക്കും? ജീവിക്കുവാനുള്ള കല അറിയുമ്പോൾ. മരിക്കുവാനുള്ള കല ജീവിക്കുവാനുള്ള കല അറിയുന്നവനെ അറിയുകയുള്ളൂ. ജീവിക്കുവാനുള്ള കല അറിയാത്തവന് മരിക്കുവാനുള്ള കലയും അറിയുവാനേ സാധിക്കുകയില്ല. ശരിക്കും ജീവിക്കുവാനറിയാത്തവർ ക്ഷണം പ്രതിക്ഷണം അകത്ത് രാഗമുണർത്തുകയും ദ്വേഷമുണർത്തുകയും ചെയ്യും. സംവേദന വരുന്നു, രാഗമുണർത്തുന്നു. സംവേദന വരുന്നു, ദ്വേഷമുണർത്തുന്നു. മരണസമയത്ത് ഇതിലും തീവ്രമായ സംവേദനകളായിരിക്കും വരാനിരിക്കുന്നത്. അതിൽ രാഗമുണർത്തും, ദ്വേഷമുണർത്തും. എന്തുണർത്തിയെങ്കിലും താഴേക്ക് വലിച്ചുകൊണ്ടുപോകില്ലേ? എങ്ങനെ വെളിയിൽ വരും? പ്രകൃതിയുടെ നിയമം. നിസർഗനിയമത്തെ, നിസർഗവിധാനത്തെ നന്നായി മനസ്സിലാക്കിയാൽ സ്വന്തം സ്വഭാവത്തെ മാറ്റി മാറ്റി മരണവും നല്ലതാകുന്ന അവസ്ഥയിലെത്തും. ഈ ജീവിതത്തിലെ അന്തിമക്ഷണം അടുത്ത ജീവിതത്തിലെ ആദ്യത്തെ ക്ഷണത്തിൻ്റെ ജനിതാവാണ്. അടുത്ത ജന്മത്തിലെ ആദ്യ ക്ഷണം ഈ ജന്മത്തിലെ അന്തിമക്ഷണത്തിൻ്റെ സന്താനമാണ്. എങ്ങനെ പിതാവ് അങ്ങനെ പുത്രൻ. അതേ ഗുണം, ധർമ്മം, സ്വഭാവം കൊണ്ട് ജനിക്കും. എങ്ങനെ ഈ ലോകം നന്നാക്കാം? പരലോകവും നന്നാക്കാം. ഇതിനുവേണ്ടിയാണ് വിഭജനം ചെയ്യുന്നത്. കേവലം പരലോകം നന്നായാൽ ഈ ജന്മത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല എങ്കിൽ വെറും ചതിയാണ്. ഏതെങ്കിലും കർമ്മകാന്ഡത്തിൽ ചേർന്നു പോയതുപോലെ നന്നാവൽ ഇവിടെ തുടങ്ങണം. നന്നായി തുടങ്ങുക തന്നെ ചെയ്യും. നോക്കി നോക്കി നന്നായി നന്നായിക്കൊണ്ടേയിരിക്കും. ഈ സംവേദനകളെ നോക്കി നോക്കി രണ്ട് ജോലി ചെയ്തു തുടങ്ങും. ഒരു വലിയ ജോലി എന്തെന്ന് വെച്ചാൽ പാശ്ചാത്യ ഭാഷയിൽ കോൺഷ്യസ്, ഹാഫ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നവയെ ഇന്ത്യയിലെ ബുദ്ധിമാന്മാർ ഈ ശബ്ദം ഒന്നും ഉപയോഗിച്ചില്ല. കാരണം അൺകോൺഷ്യസ് എന്നൊന്നുമില്ല, സബ് കോൺഷ്യസ് ആണുള്ളത്. എന്നാലും ഇത്രയും പറഞ്ഞിട്ടുണ്ട്, മേലേ മേലെയുള്ള ചിത്തം, പരുത്ത ചിത്തം, ഇത് ചെറിയ മനസ്സാണ്, ബാക്കി വലിയ ചിത്തമാണ്. ഇവ രണ്ടിൻ്റെയും ഇടയിൽ വലിയ മതിലുണ്ട്. ഇതോരോ വ്യക്തിയും സ്വന്തം അനുഭവത്തിലൂടെ അറിയും. മേലെയുള്ള ചിത്തത്തിന് ശരീരത്തിൽ എന്ത് സംവേദനയുണ്ടാകുന്നു എന്നറിഞ്ഞുകൂടാ. മേൽഭാഗത്തിന് ഇത്രയും അറിഞ്ഞുകൂടാ. ഈ സംവേദനകൾ മൂലമാണ് നമ്മൾ രാഗമുണ്ടാക്കിയതെന്നും ദ്വേഷമുണ്ടാക്കിയതെന്നും. ഇപ്പോൾ ഈ മതിൽ പൊളിഞ്ഞു, രണ്ടിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്ന മതിൽ നഷ്ടമായി. അപ്പോൾ ആദ്യമായി സംഭവിക്കുന്നത് മേൽഭാഗത്തിലെ ചിത്തത്തിന് എല്ലാം അറിവായി തുടങ്ങും. ആ ചേതനയെന്ന് പറഞ്ഞിരുന്നതും അചേതനമെന്ന് പറഞ്ഞിരുന്നതുമെല്ലാം ചേതനമായി തീർന്നു. എല്ലാം കോൺഷ്യസായി തീർന്നു, സൂപ്പർ കോൺഷ്യസായി തീർന്നു. ഈ മൂന്നരക്കൈ നീളമുള്ള ശരീരത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതുപോലെ അറിയും. അറിവില്ലാത്തതായി ഒന്നുമില്ല. ഒരു വലിയ ജോലി, വളരെ വലിയ ജോലിയായി. മറ്റൊരു വലിയ കാര്യം, ഈ അന്തർമനസ്സ്, അചേതന ചിത്തമെന്നും അറിയപ്പെട്ടിരുന്നത് ഈ സംവേദനകളെ അറിയുകയും രാഗമുണർത്തുകയും ദ്വേഷമുണർത്തുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടായിരുന്നത്, ഈ സ്വഭാവത്തിൽ കൂട്ടിയിട്ടിരുന്നത്, കെട്ടിയിരുന്നത്, അതിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കാതിരുന്നത് അതിൻ്റെ സ്വഭാവം മാറ്റാൻ തുടങ്ങി. ഇപ്പോഴും കാര്യം അതൊക്കെ തന്നെ. അന്തർമനസ്സിന് മനസ്സിലാകും, നോക്ക്, അപ്രിയമാണ്, ദുഃഖതമാണ്, ഇതും അനുഭവമാകും, പ്രിയമാണ്, സുഖതമാണ്. എന്നാൽ രാഗം ജനിപ്പിക്കുകയില്ല, ദ്വേഷം ജനിപ്പിക്കുകയില്ല. പറയും, ഇതിനെ സമതയോടെ നോക്ക്, കുറച്ച് സമയം ഒന്ന് നോക്ക്, യഥാർത്ഥത്തിൽ നിത്യമാണോ, ശാശ്വതമാണോ, ധ്രുവമാണോ? നോക്കി നോക്കി മനസ്സിലാകും അനിത്യമാണ്, നശ്വരമാണ്, ഭംഗുരമാണ് എന്ന്. ഈ അനിത്യമായ, ഭംഗുരമായ, എപ്പോഴായാലും സമാപിക്കുന്ന, ഇതെത്ര തന്നെ സുഖതമായിരുന്നാലും എന്ത് രാഗമുണർത്താൻ? തീർന്നു പോകുന്നതല്ലേ? ഇതെത്ര തന്നെ ദുഃഖതമായിരുന്നാലും തീർന്നു പോകുന്നതല്ലേ? എന്ത് ദ്വേഷമുണർത്താൻ? ഇത് തീർന്നു പോകുന്നതാണ്. ഇങ്ങനെ ബോധമുണരും. ഇത് ബുദ്ധി കൊണ്ടുള്ള ബോധമല്ല, ഇത് അനുഭൂതി കൊണ്ടുള്ള ബോധം. ഇത് കേവലം കോൺഷ്യസ് മൈൻഡിൻ്റെ ബോധമല്ല, ഡീപ്പ് കോൺഷ്യസ് മൈൻഡിൻ്റെ ബോധമുണരും. സ്വഭാവം മാറാൻ തുടങ്ങും, വളരെ വലിയ നന്മയാകും. ഇപ്പോൾ വെറും കർമ്മകാന്ഠം മാത്രം. ഭാരതത്തിലെ ഈ സാധന എല്ലാ മതങ്ങളിലും എല്ലാ സമാജങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെറും കർമ്മകാന്ഠമായി തീർന്നു. ഒരാൾ ഇരുന്നിട്ട് പറയുന്നു, ഞാൻ 48 മിനിറ്റ് സാമായികം ചെയ്യുകയാണ്. ഭാരതത്തിൽ സാമായികമെന്നാൽ എന്തായിരുന്നു? അന്തർമനസ്സിൻ്റെ ആഴങ്ങളിൽ മനസ്സിനെ സമതയിൽ നിർത്തുക എന്നുള്ളതായിരുന്നു. അന്തർ മനസ്സ് വരെ ചെന്ന് എത്തുകയില്ല എങ്കിൽ രാഗം എവിടെ ഉദിക്കുന്നു, ദ്വേഷം എവിടെ ഉദിക്കുന്നു എന്നറിയില്ല എങ്കിൽ എന്ത് സാമായികം ചെയ്യും? വെറുതെ കണ്ണടച്ചിരിക്കും, ലോകത്തിലുള്ള ചിന്തകളെല്ലാം കടന്നു വരും. അല്ലെങ്കിൽ എന്തെങ്കിലും പാരായണം ചെയ്യും, സാമായികമാകുന്നില്ല. ഭാരതത്തിലെ അധ്യാത്മതയിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത്? അന്തർമനസ് വരെ ചെന്നെത്തുക, രാഗം എവിടെ ഉദിക്കുന്നു, ദ്വേഷം എവിടെ ഉദിക്കുന്നു, അവിടെ മനസ്സിനെ സമതയിൽ നിർത്തുക. ഇതനുഭൂതി കൊണ്ട് അറിഞ്ഞാലേ സാമായികമാകുന്നുള്ളൂ. ചിലർ പറയും, ഞാൻ കായോത്സർഗം ചെയ്യുകയാണ് എന്ന്. എന്താണ് കായോത്സർഗം ചെയ്യൽ? ഭാരതത്തിൽ കായോത്സർഗം എന്തായിരുന്നു? ശരീരത്തെക്കുറിച്ച് ഞാൻ എൻ്റെ എന്ന ഭാവം ഒട്ടും തന്നെ ഇല്ലാതാവുക. ഇത് ശരീരമാണ്, ഇതിൻ്റെ സ്വഭാവമാണ് ഉത്പന്നമാകുക, നഷ്ടമാകുക. ഇതിൽ സംവേദനകൾ ഉൽപ്പന്നമാകുന്നു, നഷ്ടമാകുന്നു. ഇതിനെ ഞാൻ എന്നെന്തിനെ പറയും? ഇതിൽ എൻ്റേതെന്ന് എന്തിനെ പറയും? ഞാൻ ഈ കായ ശരീരത്തിൻ്റെ ഉത്സർഗം ചെയ്യുന്നു, അതാണ് കായോത്സർഗം. ഇപ്പോൾ കർമ്മകാന്ഡമായി തീർന്നിരിക്കുന്നു, അനാരംഭിയായിത്തീരുന്നു. എന്താണ് അനാരംഭി? ആരംഭിക്കുവാനേ അനുവദിക്കാത്തയാൾ അനാരംഭി. ചിത്തധാരയിൽ രാഗമുദിക്കാതിരിക്കുക, അയാൾ അനാരംഭിയാകുന്നു. ഒരുവൻ അറിയുന്നേയില്ല ചിത്തധാരയിൽ എവിടെയാണ് രാഗമുദിക്കുന്നത് എന്ന്, അറിയുന്നേയില്ല ചിത്തധാരയിൽ എവിടെയാണ് ദ്വേഷമുദിക്കുന്നത് എന്ന്, ആരംഭിക്കുന്നതെന്ന്. എന്നിട്ട് പറയും, അനാരംഭിയാകുവാനുള്ള സാധന ചെയ്യുന്നു എന്ന്. എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്? ധർമ്മത്തിൻ്റെ പേരിൽ നമ്മൾ ഇതെവിടെ കുരുങ്ങിക്കിടക്കുന്നു? ബോധമുണരട്ടെ. അകത്തു നോക്കുവാൻ ആരംഭിക്കുമ്പോൾ ബോധമുണരും, എല്ലാ കാര്യവും മനസ്സിലാകും. ഈ 10 ദിവസം കൊണ്ട് ശരിക്കും പെർഫെക്റ്റാകുമെന്ന് വിശ്വാസമില്ല, അങ്ങനെയുള്ള ആശയമൊന്നും തരുന്നില്ല. കാരണം വഴി വളരെ നീണ്ടതാണ്. എന്നാൽ എത്ര തന്നെ നീളമുണ്ടായിരുന്നാലും, ഏറ്റവും നീളമുള്ള മാർഗമായിരുന്നാലും, മാർഗം ആദ്യത്തെ കാൽവെപ്പോടെയാണ് തുടങ്ങുന്നത്. 10,000 മൈലുകളുള്ള യാത്രയും ആദ്യത്തെ കാൽവെപ്പോടെ തുടങ്ങുന്നു. ആദ്യത്തെ കാൽവെപ്പ് നടത്തിയ വ്യക്തി രണ്ടാമത്തേതും വയ്ക്കും, മൂന്നാമത്തേതും വയ്ക്കും. ഇങ്ങനെ കാൽ വെച്ച് വെച്ച് തൻ്റെ പരമമായ ലക്ഷ്യത്തിൽ മുക്താവസ്ഥ വരെ എത്തിച്ചേരും. ആദ്യ കാൽവെപ്പ് പോലും നടത്താത്ത പാവം വെറുതെ ചിന്താമനനം ചെയ്തിരുന്നു പോകും. ഉള്ളിലെ സത്യം ഒരിക്കലും കണ്ടതേയില്ല. രാഗം എവിടെയുണർന്നു, കണ്ടതേയില്ല. ദ്വേഷം എവിടെയുണർന്നു, കണ്ടതേയില്ല. വേദന എങ്ങനെ വരുന്നു, കണ്ടതേയില്ല. ആ വ്യക്തി എങ്ങനെ മുക്താവസ്ഥയിൽ എത്തിച്ചേരും? ഈ 10 ദിവസം വളരെ ചെറിയൊരു കാൽവെപ്പാണ് നടത്തിയത്. എന്നാൽ ശരിയായ ദിശയിൽ ശരിയായ കാൽവയ്പ്പാണ് നടത്തിയത്. ഇത് വലിയ മംഗളകാരി, കല്യാണകാരിയായിരിക്കും. ജോലി ചെയ്യണം. ആരുടെയും കൃപ ഉണ്ടാകുകയില്ല, ആരുടെയും അനുകമ്പ കൊണ്ട് സാധിക്കുകയില്ല. സ്വയം പ്രയത്നം ചെയ്യണം. ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ പഴയ സ്വഭാവമനുസരിച്ച് അയ്യോ വലിയ വേദന, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ സമയം പോകും. ഇതിനിടയിൽ കുറച്ചു കുറച്ച് സമയം ബോധമുണരും. ഇതനിത്യമല്ലേ, കണ്ടോ, രാഗം വേണ്ട, ദ്വേഷം വേണ്ട, ഇത് വളരെ സുഖമാണ്, വളരെ സുഖമാണ് എന്ന് തോന്നിയാൽ രാഗം, രാഗം, വീണ്ടും ബോധം വരും. എന്തു സുഖം തോന്നാൻ, അനിത്യമല്ലേ, കണ്ടില്ലേ, അനിത്യമല്ലേ. ഇങ്ങനെ അതിൻ്റെ അനുഭൂതിയിൽ അനിത്യമാണ്, അനിത്യമാണ് എന്ന് കാണും. വീണ്ടും ബോധം വരും. എന്നു വച്ചാൽ വളരെയധികം സമയം വെള്ളത്തിനുള്ളിൽ തലവച്ചും എവിടേക്കാണ് ഒഴുകിപ്പോയത് എന്നറിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് തല മുകളിൽ വരും, ചുറ്റും നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും ഇട്ടടിക്കും. വെള്ളത്തിന് മുകളിൽ തലയുണ്ട്. കുറച്ച് ക്ഷണം ഇങ്ങനെ കിട്ടുന്നു. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ മുകളിൽ തലയുള്ളതായിട്ട് വളരെ മംഗളമാകും, വലിയ കല്യാണമാകും. ഈ കുറഞ്ഞ ക്ഷണം പിന്നീട് ചെറിയ സെക്കൻഡുകളായി മാറും. പതുക്കെ പതുക്കെ മിനിറ്റുകളായി മാറും. അഭ്യസിച്ചഭ്യസിച്ച് മണിക്കൂർ മുഴുവനും തല വെള്ളത്തിന് മുകളിലായിരിക്കും. വലിയ മംഗളമാകും, വലിയ കല്യാണകാരിയാകും. യഥാർത്ഥത്തിലുള്ള സാമായികം ചെയ്തു തുടങ്ങും. യഥാർത്ഥത്തിലുള്ള കായോത്സർഗം ചെയ്തു തുടങ്ങും. യഥാർത്ഥത്തിലുള്ള അനാരംഭിയായിത്തീരും. യഥാർത്ഥത്തിലുള്ള സ്ഥിതപ്രജ്ഞനായിത്തീരും. അനാസക്തനായിത്തീരും. വീതരാഗനായിത്തീരും. ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ജോലി ചെയ്യാതെ സാധിക്കുകയില്ല. സ്വയം ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. വിദ്യ മനസ്സിലായാൽ മതി. മനസ്സിലായില്ല എങ്കിൽ ഒന്നിലധികം പ്രാവശ്യം വന്ന് ചോദിക്കാം. അതിനെ വിശദമായി മനസ്സിലാക്കാം. നല്ലതുപോലെ മനസ്സിലാക്കി ദൃഢനിശ്ചയം ചെയ്യണം. ജോലി ഞാൻ തന്നെ ചെയ്യണം. തൻ്റെ മുക്തി തൻ്റെ തന്നെ കയ്യിൽ. സ്വന്തം പരിശ്രമം, സ്വന്തം പുരുഷാർത്ഥം. മറ്റാരെങ്കിലും നമുക്ക് മാർഗം പറഞ്ഞു തരും. ജോലി നമ്മൾ തന്നെ ചെയ്യണം. മുക്തിയുടെ മാർഗത്തിൽ നടന്നു തുടങ്ങുമ്പോൾ ധർമ്മത്തിൻ്റെ എല്ലാ ശക്തികളും സ്വയം സഹായിച്ചു തുടങ്ങും. അതും പ്രകൃതിയുടെ ഒരു നിയമമാണ്. മുന്നോട്ടു പോകുമ്പോൾ ശരിക്കും മനസ്സിലാകും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് സ്വയം കാൽവയ്പ്പ് നടത്തണം. ഓരോ വഴിയും സ്വയം നടക്കണം. വഴി നീണ്ടതാണ്. വഴി കിട്ടി. നടക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഇപ്പോൾ നല്ലതുപോലെ ജോലി ചെയ്യുക, നല്ലതുപോലെ ജോലി ചെയ്യുക. 6 ദിവസം ബാക്കിയുള്ളത് വലിയ മൂല്യമുള്ളതാണ്. മാനവ ജീവിതത്തിലെ അമൂല്യ ദിവസങ്ങൾ. ശുദ്ധമായ ധർമ്മം ലഭിച്ചു. വികാരങ്ങളെ അറക്കുവാൻ സഹായകമായ സാധന ലഭിച്ചു. അവസരം ലഭിച്ചു. അനുകൂലമായ ചുറ്റുപാടുകൾ ലഭിച്ചു. തപോഭൂമി ലഭിച്ചു. ഇനി എന്തുവേണം? ജോലി ചെയ്യണം. ജോലി തന്നെ ചെയ്യണം. നല്ലതുപോലെ ജോലി ചെയ്യണം. നല്ലതുപോലെ തപസ് ചെയ്യണം. സ്വന്തം മംഗളം സാധിക്കുമാറാകട്ടെ. നന്മ നേടുമാറാകട്ടെ. സ്വന്തം സ്വസ്തി മുക്തി ലഭിക്കുമാറാകട്ടെ. ധർമ്മമാർഗത്തിലൂടെ നടക്കുവാൻ വന്ന എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും സ്വസ്തി മുക്തി ഭവിക്കട്ടെ. വേണമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം ജോലി തുടരാം. 5 മിനിറ്റ് വിശ്രമിക്കാം.